എന്നവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് രണ്ടു കാലം മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ദേവദാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീലിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു. ദോതബാരിൽ അമ്മിയാലിന്റെ മകനായ മീഖാലിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മീഫിബോസെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗമെന്ന് നമസ്കരിച്ചു. ദാവീദ് മീഫിബോസെത്തിന്റെ ദശത്തെ ഇന്ന് വിളിച്ചതിനെ അടിയൻ എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം നിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട് ശക്തമായ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പോവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ചവനോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ എന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീ നിന്റെ പുത്രന്മാരും നിലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാക്കേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഫിബോസെത്ത് നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീതയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെ മഴ ഞാൻ ചെയ്യും എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫിബോസെത്തോ രാജകുമാരന്മാരിൽ ഒത്തിനെന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫിബോസെത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. അവന് മീഖ എന്ന പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫിബോസെത്തിന് പുത്രന്മാരായി തീർന്നു. ഇങ്ങനെ മെഫിബോസെത്ത് യെരുശലേമിൽ തന്നെ വസിച്ചു. രാജാവിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചും പോന്നു. അവന് കാല് രണ്ടും മുടന്തനായിരുന്നു. അതിനുശേഷം അമൂല്യരുടെ നാട്ടിൽ മൂല്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകനായ ഹാനൂൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ് ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകനും ഞാൻ ദയ ചെയ്യുമെന്ന് പറഞ്ഞു. അവന്റെ അപ്പനെ കുറിച്ച് അവനോട് ആശ്വാസമൊക്കെ പറയാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ അമൂന്യരുടെ ദേശത്തെത്തിയപ്പോൾ അമൂന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനായ ഹാനുവിനോട് ദാവീദിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കളയച്ചത് എന്ന് തോന്നുന്നുവോ? പട്ടണത്തെ ചോദ്യം ചെയ്ത് ഒത്തു നോക്കുവാനും അതിനെ നശിപ്പിച്ചു കളയുവാനുമല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ചവരുടെ താടിയെ പതുക്കി ചിരപ്പിച്ചു. അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ദാവീദ് രാജാവ് അറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നത് കൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പിക്കും, പിന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞയച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നു എന്ന മൂര്യർ കണ്ടപ്പോൾ അവർ ആളയച്ച് ബേദ്രഹബിലെ ആരാമ്യരിൽ നിന്നും സോബയിലെ ആരാമ്യരിൽ നിന്നും 20,000 കാലാളുകളെയും 1,000 പേരുമായി മാഹാരാജാവിന്റെയും തോവിൽ നിന്ന് 11,000 പേരെയും കൂലിക്ക് വാങ്ങി എത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും ശുരന്മാരെ സ്ഥലസൈന്യത്തെയും അയച്ചു. അമൂന്യരും പുറപ്പെട്ട് പട്ടണവാതിക്കൽ പടയ്ക്കുന്നു. എന്നാൽ ശോഭയിലെയും രേഹോബിലെയും ആരാമ്യരും തോവ്യരും മാഖ്യരും തനിച്ച് വെളിമ്പ്രദേശത്തായിരുന്നു തന്റെ മുമ്പിലും പിൻപിലും പടം നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ സകല വീരന്മാരിൽ നിന്ന് ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്ത് ആരാമ്യരുടെ നേരെ അണിനിരത്തി. ശേഷം പടജനത്തെ അമൂന്യരുടെ നേരെ നിരത്തേണ്ടതിന് തന്റെ സഹോദരനായ അബിശായിയെ ഏൽപ്പിച്ചു. അവനോട് ആരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമൂന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്കാം, നാം നമ്മുടെ ജനത്തിന് നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്ക് ഇഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും ആരാമ്യരോട് പടയ്ക്കടുത്തു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ആരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമൂന്യരും അബിശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമൂര്യരെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് ആരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചുകൂടി ഹർദേശ് ആളയിച്ച് നദിക്കാക്കരയുള്ള ആരാമ്യരെ വരുത്തി. അവർ ഹേലാമിലേക്ക് വന്നു. ഹദസേരിന്റെ സേനാപതിയായ ശോബക് അവരുടെ നായകനായിരുന്നു. ദാവീദിനെ അറിവിട്ടിയപ്പോൾ അവനെല്ലാം ഇസ്രായേലിനെയും കൂട്ടി വരുത്തി. യോർദാൻ കടന്ന് കേലാമെത്തുന്നു എന്നറിയ ആരാമ്യർ ദാവീദിന്റെ നെരിയണി നിന്ന് പടയേറ്റു. ആരാമ്യർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് ആരാമ്യർ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബക്കിനെയും പിടിക്കുന്നു. എന്നാൽ ഹദസേറിന്റെ ആസുഖന്മാരായ തല രാജാക്കന്മാരും തങ്ങൾ ഇസ്രായേലിനോട് തോറ്റു എന്ന് കണ്ടിട്ട് ഇസ്രായേലിയരുമായി സന്ധി ചെയ്ത് അവരെ ശപിച്ചു. അതിൽ പിന്നെ അമോര്യർക്ക് സഹായം ചെയ്യുവാൻ ആരാമ്യർ ഭയപ്പെട്ടു. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ട കാലം ദാവീദ് യോബാവിനെയും അവനോടുകൂടെ തന്റെ ചെറുകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മുഞ്ഞദേശം ശൂന്യമാക്കി രബാപട്ടണം നിരോധിച്ചു. ദാവീദ് യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു നാൾ സന്ധ്യാകാറേ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമായി ഗുലാബിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതി സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാവിന്റെ മകളും ഇച്ചനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ഷേബ എന്നറിഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. താൻ ഗർഭിണിയായിരിക്കുന്നുവെന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. അപ്പോൾ ദാവീദ് ഇച്ഛനായ യൂരിയാവെ തന്റെ അടുക്കൽ അയപ്പാൻ യോവാബിന്റെ കൽപ്പനയായി. യൂരിയാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോടുകൂടെ യോവാബിന്റെയും പടജനത്തിന്റെയും സുഖവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു. പിന്നെ ദാവീദ് യൂരിയാവോട് നീ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെ കഴുകുക എന്ന് പറഞ്ഞു. യൂരിയാവ് രാജധാനിയിൽ നിന്ന് ഉറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു. യൂരിയാവ് തന്റെ വീട്ടിൽ പോകാതെ യജമാനൻ ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിക്കൽ കിടന്നുറങ്ങി. യൂരിയാവ് വീട്ടിൽ പോയിട്ടായെന്നറിഞ്ഞു. ദാവീദ് യൂരിയാവിനോട് നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. യൂരിയാവ് ദാവീദിനോട് പെട്ടകവും ഇസ്രായേലും യഹൂദിയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനായ യോവാവും യജമാനന്റെ ഭൃത്യന്മാരും വെളിം പ്രദേശത്ത് വളരെ മറങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോട് ശരിപ്പാനും എന്റെ വീട്ടിൽ കിടക്കുമോ? അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ഉരിയാവിനോട് നീ ഇന്നും ഇവിടെ താമസിക്ക, നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഉരിയാവ് വന്ന് യെരുശലേമിൽ താമസിച്ചു. പിറ്റേന്നാൾ ദാവീദ് അവനെ വിളിച്ചു. അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു. അവൻ അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സദ്യക്ക് ചെന്ന് യജമാനന്റെ ഭക്ഷണം കിടന്നു. രാവിലെ ദാവീദ് യോബാബിനെ ഒരു എഴുതി ഉരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ പട കഠിനമായിരിക്കുന്നിടത്ത് ഉരിയാവെ മുന്നണിയിൽ തന്നെ നിർത്തി. അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ടു പിന്മാറുവീൻ എന്ന് എഴുതിയിരുന്നു. അങ്ങനെ തന്നെ യോബാവ് ആ പട്ടണത്തെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചെറുന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഉരിയാവെ നിർത്തി. പട്ടണക്കാർ പുറപ്പെട്ട് യോബാവിനോട് പടവെട്ടിയപ്പോൾ ദാവീദിന്റെ ജൈവകരായ പടജലത്തിൽ ചിലർ പെട്ടുപോയി. ഇച്ഛനായി യൂരിയാവും മരിച്ചു. പിന്നെ യോബാവ് ആയുധ വർത്തമാനമൊക്കെയും ദാവീദിനോട് അറിയിപ്പാൻ ആളയച്ചു. അവൻ ദൂതനോട് കൽപ്പിച്ചെന്തെന്നാൽ നീ യുദ്ധവർത്തമാനമൊക്കെയും രാജാവിനോട് പറഞ്ഞു തീരുമ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ചു. നിങ്ങൾ പട്ടണത്തോട് ഇത്ര അടുത്തിരുന്ന് പടവെട്ടിയതെന്ത്? മതിന്മേൽ നിന്ന് അവർ എയ്യുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? ഈയൊരു ബെസേത്തിന്റെ മകനായ അബിമേലെക്കിനെ കൊന്നതാർ ഒരു സ്ത്രീ മതിന്മേൽ നിന്ന് ഹീക്കലിൻ പിള്ള അവന്റെ മേലിട്ടത് കൊണ്ടല്ലയോ അവൻ തേജസ്സിൽ വെച്ച് മരിച്ചത്? നിങ്ങൾ മതിലിനോട് ഇത്ര അടുത്ത് ചെന്നത് എന്ത് എന്നിങ്ങനെ നിന്നോട് പറഞ്ഞാൽ നിന്റെ പ്രത്യേകം ഈച്ചനായ ഉരിയാവും മരിച്ചുപോയി എന്ന് പറയുക. ദൂതൻ ചെന്ന യുവാവ് പറഞ്ഞയച്ച വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു. ദൂതൻ ദാവീദിനോട് പറഞ്ഞു എന്തെന്നാൽ ആ കൂട്ടർ പ്രാബല്യം പ്രാപിച്ച് വെളിം പ്രദേശത്തേക്ക് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാദത്തിലോളം അവരെ പിന്തുടർന്നു പോയി. അപ്പോൾ വില്ലാടികളിൽ മതിൽമേൽ നിന്ന് എന്റെ ജൈവകരെ ഏതു രാജാവിന്റെ ജൈവകരിൽ ചിലർ പെട്ടുപോയി. നിന്റെ പ്രത്യേക ഈച്ചനായ ഉരിയാവും മരിച്ചു. അതിന് ദാവീദ് ദൂതനോട് ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്. വാണങ്ങുവിങ്ങും നാശം ചെയ്യും പട്ടണത്തിന്റെ നേരെ ശക്തിയോടെ വരുത്, അതിനെ നശിപ്പിച്ച് കളക എന്ന് നീയോ യോബാവിനോട് പറഞ്ഞു. അവനെ ധൈര്യപ്പെടുത്തണമെന്ന് കൽപ്പിച്ചു. ഉരിയാവിന്റെ ഭാര്യ തന്റെ ഭർത്താവായ ഉരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവന്റെ ഭാര്യയായി. അവന് ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഒരു പട്ടണത്തിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. കുരുത്തൻ ധനവാൻ മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകൂഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവന്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവൻ ഒരു മകളെ പോലെയായിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തന്റെ അടുക്കൽ വന്ന വഴിപോക്കിന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ നിന്ന് ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാട്ടിനെ പിടിച്ചതിന്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തപ്പോൾ ദാവീദിന്റെ കോപം മനുഷ്യനെതിരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഇക്കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആടിന് വേണ്ടി നാലിരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവനെ അനിഷ്ടമായിട്ടുള്ളത് ചെയ്തതെന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ടുവെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമൂന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്തു തന്നെ നിന്റെ ഭാര്യയോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലിലൊക്കെയും കാണുക സൂര്യന്റെ വെട്ടത്തു തന്നെ നടത്തും. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കളെ ദൂഷണം പറവാൻ ഇതുണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് അന്തന്റെ വീട്ടിലേക്ക് പോയി. ഊരിയാവിന്റെ ഭാര്യ ദാവീദിനെ പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനെ വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപസിക്കുകയും രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവന്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ സാധിച്ചുകൊണ്ടിരുന്ന അരികെ നിന്നു. എന്നാൽ അവൻ മനസ്സായില്ല, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ ഏഴാം ദിവസം കുഞ്ഞു മരിച്ചു പോയി. കുഞ്ഞു മരിച്ചു എന്ന് ദാവീദിനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞു ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ടും അവൻ നമ്മുടെ വാക്ക് കേൾക്കാതെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്ക് തന്നെ വല്ല കേടും വരുത്തുമെന്ന് അവർ പറഞ്ഞു. ഭൃത്യന്മാർ തന്നെ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തന്റെ ഭൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ച് മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയെ ആലപിച്ച് നമസ്കരിച്ചു. അരമനയിൽ വന്നു. അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന്റെ മുമ്പിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, നീ ചെയ്തിരിക്കുന്നത് എന്ത്? കുഞ്ഞു ജീവനോടിരുന്ന സമയം നീ അവന് വേണ്ടി ഭക്ഷിച്ചു തരഞ്ഞു. കുഞ്ഞു മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, കുഞ്ഞു ജീവനോടിരുന്ന സമയം ഞാൻ ഉപസിച്ചു തരഞ്ഞു. കുഞ്ഞു ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ അവൻ മരിച്ചുപോയേ. ഇനി ഞാൻ ഉപസിക്കുന്നതിന് അവനെ മടുക്ക വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവന്റെ അടുക്കലേക്ക് പോവുകയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദിന്റെ ഭാര്യയെ റച്ചലെ ആശ്വസിപ്പിച്ചു. അവളുടെ അടുക്കൽ ചെന്നു അവളോടുകൂടെ ശയിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. അവനവന് ശലോമോൻ എന്ന് പേരിട്ടു. യഹോ അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോയുടെ പ്രീതി നിമിത്തം അവന് വിദ്യാവ് എന്ന് വിളിച്ചു. എന്നാൽ യോവാബ് അമ്മൂര്യരുടെ പേരെ രഥയോട് ദുരിത രാജനഗരം പിടിച്ചു. യോവാബ് ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ രബിയോട് വരുത് ജനനഗരം പിടിച്ചിരിക്കുന്നു, ആകയാൽ ഞാൻ നഗരം പിടിച്ചു നിർത്തി. എനിക്കാകാതിരിക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയം ഇറങ്ങി അതിനെ പിടിച്ചുകൊള്ളുക എന്ന് പറയിച്ചു. അങ്ങനെ ദാവീദ് ജനത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടി രബയിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു. അവൻ അവരുടെ രാജാവിന്റെ കിരീടം തന്റെ തലയിൽ നിന്നെടുത്തു. അതിന്റെ തൂക്കം ഒരു കാലത്ത് പൊന്ന്. അതിന്മേൽ രക്തം പതിച്ചിരുന്നു. അവർ അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവിടുത്തെ ജനത്തെ അവൻ പുറത്തു കൊണ്ടുവന്നു. അവരെ ഈർച്ചവാളിനും മെരുവണ്ടിക്കും കോടാലിക്കുമാക്കി. അവരൊക്കെ ചുളകളിലും വില ജയിച്ചു. അമോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ദാവീദ് സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിന്റെ ശേഷം സംഭവിച്ചത്, ദാവീദിന്റെ മകനായ അബ്ശലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്ന പേർ. ദാവീദിന്റെ മകനായ അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തന്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുവൻ ഒഴിച്ചിട്ട് അമ്നോൻ രോഗിയായി തീർന്നു. അവൾ കനികയാകിയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. എന്നാൽ അമ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ഷിമയുടെ മകനായ യോനാദാബ് എന്ന പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. യോനാദാബ് വലിയ ഉപായിയായിരുന്നു. അവനോട്, നീ നാൾക്ക് നാളിങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്ത് രാജകുമാര, എന്നോട് പറഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അമ്നോൻ അവനോട്, എന്റെ സഹോദരനായ ശലോമിന്റെ പെങ്ങൾ താമാരിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ചു കിടക്കയിൽ കിടന്നു കൊള്ളുക, നിന്നെ കാണുമാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട് എന്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം, അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകയും അവൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണം എന്ന് അപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അമ്നോൻ രോഗം കഴിപ്പിക്കുന്നു. രാജാവ് അവനെ കാണുവാൻ വന്നപ്പോൾ അമ്നോൻ രാജാവിനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ എടുത്ത് ഭക്ഷിക്കേണ്ടതിന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒന്ന് രണ്ട് വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാരിന്റെ അടുക്കൽ അളയിച്ചു. നിന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. താമാർ തന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കയായിരുന്നു. അവൾ മാവെടുത്ത് കുഴച്ചു അവന്റെ മുമ്പിൽ വെച്ച് തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെടുത്തു അവന്റെ മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമില്ലായില്ല. എല്ലാവരുടെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയും എന്ന് അമ്നോൻ പറഞ്ഞു. എല്ലാവരും അവന്റെ അടുക്കൽ നിന്ന് പുറത്തു പോയപ്പോൾ അമ്നോൻ താമാരിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന്റെ ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താൻ ഉണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അമ്നോന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവയെ അവന്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ച് അവളോട്, സഹോദരി ഒന്ന് എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൾ അവനോട്, എന്റെ സഹോദരനാരുത്, എന്നെ അപമാനിക്കരുതേ, ഇസ്രായേലിൽ ഇത് കൊടുക്കാത്തതല്ലയോ, ഈ വഷളത്വം ചെയ്യരുതേ, എന്റെ അവമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും, നീയും ഇസ്രായേൽ വർഷന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ, നീ രാജാവിനോട് പറക, അവൻ എനിക്ക് എന്നെ നിനക്ക് തരാതിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ അവളെക്കാൾ ബലമുള്ളവനാകൊണ്ട് ബലാത്കാരം ചെയ്തു, അവളോടുകൂടെ ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത് വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോക എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. അവളവനോട്, അങ്ങനെ അരുത്, നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തെക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സായില്ല. അവൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരെ വിളിച്ചു അവനോട്, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിലടച്ചു കളക എന്ന് പറഞ്ഞു. അവൾ നിലയെങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുക പതിവായിരുന്നു. ബാല്യക്കാർ അവളെ പുറത്താക്കി വാതിലടച്ചു കളയുമായി താൻ ധരിച്ചിരുന്ന നിലയെങ്കി കീറി തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചും കൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശാലോം അവളോട്, നിന്റെ സഹോദരനായ അമ്നോൻ നിന്റെ അടുക്കലായിരുന്നു. ആകട്ടെ സഹോദരി, മിണ്ടാതിരിക്കുക, അവൻ നിന്റെ സഹോദരനല്ലോ, ഇക്കാര്യം മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തന്റെ സഹോദരനായ അബ്ശാലോമിന്റെ വീട്ടിലേക്ക് ആദിയായി പാർത്തു. ദാവീദ് രാജാവ് ഇക്കാര്യമൊക്കെയും കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ശാലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തന്റെ സഹോദരിയായ താമാരിനെ അമ്നോൻ അവമാനിച്ചത് കൊണ്ട് അബ്ശാലോം അവനെ ദ്വേഷിച്ചു. രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശാലോമിനെ എഫ്രയീമിന് സമീപത്തുള്ള ബാൽ ഹസോരിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അബ്ശാലോം രാജകുമാരിമാരെയൊക്കെയും ക്ഷണിച്ചു. അബ്ശാലോം രാജാവിന്റെ അടുക്കലും ചെന്നു, അടിയന, ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ട്, രാജാവും ഭൃത്യന്മാരും അടിയനോടുകൂടെ വരണമെന്ന് അപേക്ഷിച്ചു രാജാവ് അബ്ശാലോമിനോട്. വേണ്ട മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകുമെന്ന് പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചിട്ട് പോകുവാൻ മനസ്സാകാതെ അവൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്ശാലോം, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ പോകരുത്, എന്തിന് പോരുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരെയും ഒക്കെയും അവനോടുകൂടെ അയച്ചു. എന്നാൽ അബ്ശാലോം തന്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവീൻ, അമ്നോൻ തിരിഞ്ഞുകുടിച്ചാണെന്ന് വെച്ചിരിക്കുന്ന നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവാൻ കൊല്ലുവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവീൻ, ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്, നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിക്കും എന്ന് കൽപ്പിച്ചു. അബ്ശാലോം കൽപ്പിച്ചതുപോലെ അബ്ശാലോമിന്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെ എഴുന്നേറ്റ് താൻ തന്റെ കോവർപ്പുഴുത്ത് കയറി ഓടിപ്പോയി. അവർ വഴിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അബ്ശാലോം രാജകുമാരന്മാരെയൊക്കെയും കൊന്നുകളഞ്ഞു, അവരിൽ ഒരുത്തരും ശേഷിച്ചില്ല എന്ന് ദാവീദിന് വർത്തമാനമെത്തി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്തിരുന്നു. അവന്റെ സഹോദരന്മാരും വസ്ത്രം കീറി അരികെ നിന്നു. എന്നാൽ ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമയുടെ മകനായ യോനാദാബ് പറഞ്ഞത്, അവൻ രാജകുമാരന്മാരെ വാക്കളെയൊക്കെയും കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചുള്ളൂ. തന്റെ സഹോദരിയായ താമാരിനെ അവൻ അപമാനിച്ച നാൾ മുതൽ അബ്ശാലോമിന്റെ മുഖത്ത് ഈ നിർണയം കാണാനുണ്ടായിരുന്നു. ആകയാൽ രാജകുമാരന്മാരൊക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനായ ദാവീദ് ഗണ്യമാക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചുള്ളൂ. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി. കാവൽ നിന്നിരുന്ന ബാല്യക്കാരൻ തലയുയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവന്റെ പിന്തുള്ള മലഞ്ചെരുവിൽ വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരന്മാർ വന്നു അടിയന്റെ വാക്കോത്ത് വല്ലുവോ എന്ന് പറഞ്ഞ് അവൻ സംസാരിച്ച് തീർന്നപ്പോഴേക്കും രാജകുമാരന്മാർ വന്ന് ഉറക്കക്കരഞ്ഞു. രാജാവും സകലപുരുഷന്മാരും വാവിട്ട് കരഞ്ഞു. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി അമ്മീഹൂദിന്റെ മകനായ യേശു രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു. ദാവീദോ ഇടപെടാതെ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബ്ശാലോം യേശുവിലേക്ക് ഓടിപ്പോയി എന്ന് സമ്മതരോടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണാൻ വഞ്ചിച്ചു. പഠിച്ചുപോയതിനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസമായിരുന്നു വന്നിരുന്നു. രാജാവിന്റെ മനസ്സ് അബ്ശാലോമിന്റെ നേരെ ചാഞ്ഞിരുന്നു എന്ന് യോവാബ് അറിഞ്ഞപ്പോൾ തെക്കോർവയിലേക്ക് അളയിച്ചു. അവിടെ നിന്ന് വിവേകവതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട് മരിച്ചുപോയതിനെ കുറിച്ച് ഏറെ നാളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാവത്തിൽ നീ ദുഃഖം നടിച്ച് ദുഃഖവസ്ത്രം ധരിച്ച് തൈലം പൂശാതെയും രാജാവിനോട് ഇന്ന പ്രകാരം സംസാരിക്കണം എന്ന് പറഞ്ഞു. യോവാബ് വാജവൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെ തെക്കോവക്കത്താരുത്തിയായ സ്ത്രീ രാജാവിനോട് സംസാരിക്കാൻ ചെന്നു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. രാജാവിനോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞത്, അടിയൻ ഒരു വിധവയാകുന്നു, ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ അടിയന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു. അവനെ വയലിൽ വെച്ച് തമ്മിൽ കലഹിച്ചു. അവരെ പിടിച്ചു മാറ്റുവാൻ ആരുമില്ലായിക്കൊണ്ട് ഒരുത്തൻ മറ്റവനെ അടിച്ചു വന്നു. കുലം മുഴുവനും അടിയന്റെ നേരെ എഴുന്നേറ്റു. സഹോദരാഘാതനെ ഏൽപ്പിച്ചു തരിക, അവൻ കൊന്ന സഹോദരന്റെ ജീവന് പകരം അവന് കൊന്ന് അവകാശിയായി നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ എന്റെ ഭർത്താവിന് പേരും സന്തതിയും ഭൂമിയിൽ വെച്ചേക്കാതെ എനിക്ക് ശേഷിച്ചിരിക്കുന്ന കനലും കൊടുക്കുക ഭാവിക്കുന്നു. രാജാവ് സ്ത്രീയോടെ നിന്റെ വീട്ടിലേക്ക് പോവുക, നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കുമെന്ന് പറഞ്ഞു. ആ തെക്കോവക്കാരത്തി രാജാവിനോട്, എന്റെ യജമാനായ രാജാവിയെ കുറ്റം എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്റെ മേലും ഇരിക്കട്ടെ, രാജാവിന് സിംഹാസനമില്ലാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, നിന്നോട് വല്ലതും പറയുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അവൻ പിന്നെ നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞു. രക്തപ്രിയരാകാതിരിക്കാൻ അധികം സംഹാരം ചെയ്യുകയും എന്റെ മകനായ അവൻ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജാവ് ദൈവമായ യഹോവയെ ഓർക്കണമേ എന്ന് അവൾ പറഞ്ഞു. മകനെ, അവൻ യഹോവയാണ്, നിന്റെ മകൻ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ ആ സ്ത്രീ യജമാനായ രാജാവിനോട്, അടിയൻ ഒരു വാക്ക് ബോധിപ്പിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പറക എന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി വിചാരിക്കുന്നത് എന്ത്? രാജാവ് തന്റെ ഭ്രഷ്ടനെ മടക്കി വരുത്താതിനാൽ ഇപ്പോൾ കൽപ്പനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനൊന്നുമല്ലോ. നാം മരിക്കേണ്ടവരല്ലയോ? നിലത്ത് ഒഴിച്ചു കളയുന്നതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്കിനിയും ഭ്രഷ്ടനായിരിക്കാതെ വണ്ണം മാർഗം ചിന്തിക്കുന്നു. ദൈവമേ സുജനയ്ക്ക് യോഗ്യമാകുന്നു. പറയുന്നു
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമത്വ സഹോദരാദരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഓർ നടത്തുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവസിദ്ധം കേൾപ്പാനും നമ്മെ തന്നെ പരിപൂർണമായി ദൈവപാദ സമർപ്പിക്കാനും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ഒരുക്കി തന്ന് ആരോഗ്യത്തോടും സ്വസ്ഥതയോടും സമാധാനത്തോടും വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ അവരോട് ചേർന്നിരിപ്പാത്ത കവണം ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ ആദ്യമായി ദൈവത്തെ മോഹത്തപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. നർപ്പിക്കുന്ന കീർത്തനങ്ങളും അപേക്ഷകളും യാചനകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടെ ദൈവാശ്രയ ബോധത്തോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുതരാകാം. ഇതിന് നേതൃത്വം കൊടുക്കുകയും അടിസ്ഥാനം ഇടുകയും ചെയ്ത എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു. സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന പന്നി മാമനച്ചൻ, പന്നി ഡോക്ടർ വി സി വർഗീസേശൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകിച്ച് പള്ളിയിലെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാനും എല്ലാവർക്കും അതിന്റെ നന്മ ശ്രീപാദ കോണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സുതിച്ചേട്ട ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 118 അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഗീതമാണ്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കണ്ണിൻ മണി പോലെ നിന്നെ കാത്തിടുന്നു. അത് ഒന്നോ രണ്ടോ ദിവസമല്ല, ജീവിതത്തിന്റെ അന്ത്യം വരെയും നിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും നിന്റെ കാലിടറാതെ, നിന്റെ മനമിടറാതെ, നിന്റെ കാൽ വഴുതാതെ അവന്റെ ബലമുള്ള ഭുജങ്ങളിൽ അവനെ താങ്ങി നടത്തും എന്ന ഒരു ഉറപ്പുള്ള പ്രത്യാശയുള്ള ഒരു ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. വിശേഷ ഗീതങ്ങളിലെ 118 ഗീതം.
അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊന്നാരത്താ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൂടി കൽപ്പന
വാദിക്കുമോ പിതാവിനും പുത്രനും സഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവൻ തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിനോട് കൂടെ വയറ്റിൽ ഭർത്താവായി ചുമിക്കാവായിട്ടപ്പെട്ടവനാവുന്നു.
ാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴികെ ഞങ്ങളെ പോലെ ആയി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൽ പിടിച്ചും കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിലും ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീ വണ്ണാരത്ത് ഞങ്ങൾക്ക് തുറന്നു തരയണമേ. തന്റെ കർപ്പനയായ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളിൽ മുളപ്പിക്കണമേ. ചൗമേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നുള്ള നിന്റെ കൃപയെ ഞങ്ങൾ അറിയുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പാപത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഈ സഹാക്കിനെ വീണ്ടും കൊട്ടുന്നവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. എന്റെ ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകനും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവയെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, ഇന്ന് ദിവസങ്ങൾ വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹങ്ങളാ ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പിഴകൾ പേതുവായിട്ട് ഞങ്ങൾ നിന്റെ മുഖത്ത് പ്രത്യക്ഷിത ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യകാരങ്ങൾ ഞങ്ങളെ കാണപ്പെടുമാറാകരുത്. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകാതെ ദയാനിധിയായ ഉടയവനെ, ഞങ്ങൾ കുറ്റസമ്മത ചെയ്തു പോയ ദാസനാകൊണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുവൻപാകലജ്ഞയോടുകൂടി ഞങ്ങൾ നിൽക്കുവാറാകരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രനായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായിട്ട് ഞാൻ വിളിക്കപ്പെടുമാറാകണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ തൊഴുത്ത് എന്നെയും എണ്ണയണമേ. എന്റെ സ്തോത്രമാണ് ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനായ എന്നെ ഇടതുഭാഗത്ത് നീ നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്ത് ശോഭിച്ചിരിക്കുന്നതുകൊണ്ട് നിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. ഈ പാപിയാരാഹനെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളൂ എന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥ പറയുമാറാകണമേ. എന്റെ കർത്തവ്യ ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനെ ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറികൾ ജയിക്കുമാറാകരുത്. എന്റെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയെന്നെ കൈക്കൊള്ളയണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടയണമേ. നിന്റെ അയിൻ്റെ എന്റെ കടച്ചീട്ടുകളെ കടച്ചീട്ടിലെ കീർമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരായി പുതിയ സ്തോത്രവും കരയറ്റും.
ദൈവത്തിന്റെ ദുരിതനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബുധനാഴ്ചയോട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി വായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം എല്ലാവരും പ്രത്യേകമായിട്ട് ഉറക്കണം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് അതിനും മ്യൂട്ട് ചെയ്ത് ഇതിൽ പങ്കുകാരാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അവിടേക്ക് ഇരുന്നുകൊണ്ട് ശബ്ദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് അല്ലെ പ്രസംഗിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ദയവായിട്ട് ആ കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് ആമുഖമായിട്ട് ഉറപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ദിവസങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ന് പ്രധാനമായിട്ട് സ്വർണ്ണനാമകാരനായ മറിയുവാനിയോസിന്റെ ഓർമ്മയായിരുന്നു ഇന്നലെ. മറിയുവാനിയോസ് വളരെ ശ്രദ്ധേയനായ ഒരു പിതാവാണ് ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. സഭയുടെ ഏറ്റവും വിശ്വാസപരമായ പ്രതിസന്ധികൾ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് ആകർഷിക്കത്തക്കവണ്ണമുള്ള ദൈവശാസ്ത്ര വിചിന്തനങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി വേദപുസ്തകത്തിൽ കടക്കുന്ന യാഥാർത്ഥ്യങ്ങളെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി മനോഹരമായ എഴുത്തു രൂപങ്ങളിലും പ്രസംഗ രൂപങ്ങളിലും ലോകത്തോട് അറിയിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തു സത്യദൈവവും നിത്യദൈവവുമാണെന്ന് ലോകത്തോട് ഘോഷിക്കുവാൻ തക്കവണ്ണം ഏറ്റവും ശ്രദ്ധ കാണിച്ച ഏറ്റവും ശ്രേഷ്ഠാഭിതാക്കാൻ ഒരാളാണ് സ്വർണനാമകാരനായ മാർ ഇവാനിയസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും അടിസ്ഥാനമൊക്കെയാണ് ഈ സഭയുടെ കോട്ടയും ശക്തിയും എന്നുള്ളത് നമുക്കറിയാം. പിതാവിന്റെ മധ്യസ്ഥത ഈ സഭയ്ക്ക് എപ്പോഴും കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് കൊടുക്കുന്നത് ബൃഹത്തലഹിനെ ഞാനുമാണ്. അതുപോലെ തന്നെ ഐസക്കച്ചനും ഉണ്ട്. ഞാൻ പറഞ്ഞ സമയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഐസക്കച്ചനും എന്തെങ്കിലുമൊക്കെ പറയും. ഇന്ന് മറ്റ് ആരെയും സൗകര്യപ്രദമായി ലഭിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സുവിശേഷങ്ങളിലെ 120-ാമത്തെ ഗീതം ദൈവഭാവ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ, തിരുനാമം ഉയർന്നിടട്ടെ എന്ന അർത്ഥമുള്ള മനോഹരമായ പഴയ ഗീത ദൈവഭാവ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം,
എല്ലാമങ്ങേ മഹത്വത്തിനാ, എല്ലാമങ്ങേ പുകഴ്ചയ്ക്കുമാ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാവ് നിത്യവും നേടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിന നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേദകൾ തിരുനാമവും ധാരിച്ചു ചെയ്യും ക്രിയകൾ ഒരു ഞങ്ങൾക്കല്ലവാനവന അങ്ങേ മാവിനായി മാത്രം തീരണവേ
ആമുഖത്തിൽ വന്നിയ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവായ ചെമ്പുരാനെ വരവേൽക്കുവാൻ തക്കവണ്ണം ക്രിസ്തുമസിന്റെ വലിയ ആഘോഷങ്ങൾ നടത്തുവാൻ, അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം അതിനെ വീണ്ടും ജീവിതത്തിൽ ഒരിക്കൽ കൂടി സന്തോഷത്തോടുകൂടി ആ വലിയ അനുഭവത്തെ സ്വീകരിക്കത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ ബോധപൂർവം നമ്മൾ ഒരുക്കുന്ന ദിനങ്ങളാണ്. സഭയിലെ ആരാധനാ ക്രമീകരണങ്ങളാണെങ്കിലും സഭ നമുക്ക് വായിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ നൽകുന്ന വേദഭാഗങ്ങളൊക്കെ തന്നെ ഈ ഒരു ബോധങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ഉണർത്തുവാൻ തക്കവണ്ണം നമ്മളെ സ്വാധീനിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. സഭയുടെ ശുദ്ധീകരണവും അതുപോലെ തന്നെ സഭയുടെ പ്രതിഷ്ഠയും അതിനുശേഷമുള്ള യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പിന്റെ ഇങ്ങനെ ഈ ക്രിസ്തുസ് വരെയുള്ള ദിനങ്ങളൊക്കെ നമ്മളെ വളരെ ആത്മീയമായിട്ട് സജ്ജീകരിക്കുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് ഹൂദോസീത്തോ ഞായറാഴ്ചയായിട്ടാണ് നമ്മൾ ആഘോഷിച്ചത്. ആ ആഴ്ച എന്റെ മനസ്സിൽ വന്ന പള്ളിയിൽ പ്രത്യേകമായിട്ട് പ്രസംഗങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഇതിനോടനുബന്ധിച്ച് എന്റെ മനസ്സിൽ വന്ന ഒന്ന് രണ്ട് ചിന്തകൾ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥമൊക്കെ അറിയാം. ഹൂദോസീത്തോ എന്ന് പറയുന്നത് സഭയുടെ പ്രതിഷ്ഠ. ഹൂദോസീത്തോ ഞായറാഴ്ചയിൽ കൂടി ശുദ്ധീകരിച്ച സഭയെ ദൈവം ആകെ വിശുദ്ധിയോടെ പ്രതിഷ്ഠിക്കുന്ന ഒരു വലിയ പ്രാധാന്യം ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ കാണുകയാണ്. പൗരസ്ത്യ പിതാക്കന്മാരൊക്കെ ഈ ഒരു ശുശ്രൂഷയ്ക്കും ഈ ഒരു ആചാരങ്ങൾക്കും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളും ഈ ദിനങ്ങളെയൊക്കെ പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ആത്മീയ ജീവിത ശൈലിയുടെ ക്രമീകരണങ്ങളൊക്കെ കൂടുതൽ ദൈവത്തോടൊന്ന് ചേർന്ന് ജീവിപ്പാൻ തക്കവണം നമ്മളെ ഒരുക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ ദിനങ്ങളെ പറ്റിയൊക്കെ അറിയുകയും ഈ ദിനങ്ങളൊക്കെ സഭയിൽ ആഘോഷിക്കുന്നു തിരിച്ചറിയുള്ള മനുഷ്യരൊക്കെ അവരുടെ ജീവിതത്തിലും സഭയുടെ ശുദ്ധീകരണമാണ്, ഞാനും ഈ സഭയുടെ ഒരു ഭാഗമാണെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ സഭയുടെ പ്രതിഷ്ഠയാണ്, ഞാനും ഈ സഭയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ദൈവമുമ്പാകെ എന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഇന്നും പ്രതിഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ചിന്തകളൊക്കെ അങ്ങനെയുള്ള മനുഷ്യർക്ക് കൂടുതൽ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ ഈ ഒരു ജീവിത ശൈലിയിലേക്ക്, വിശുദ്ധമായ ജീവിത ശൈലിയിലേക്ക് പ്രയാണം ചെയ്യാനുള്ള വലിയൊരു ഒരു ശക്തി ഉണ്ടാകും, ഉണർവുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ചിന്തകളൊക്കെ ഇത്തരം രീതിയിൽ നമ്മളെ കൂടുതൽ സ്വാധീനിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യണം. നമ്മൾ ഈ സഭയുടെ ഹൂദോസ്വിത്വ ദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ചത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22 മുതൽ തുറന്ന 10-15 വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളാണ്. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലവുമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവരോട് പറഞ്ഞു. യേശു അവരോട് തന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയുമില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. പിന്നെ കുറെ കാര്യങ്ങളെ പിന്നെ യഹൂദന്മാരെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വാക്യങ്ങളോട് ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. അപ്പൊ ഈ ഒരു പശ്ചാത്തലമാണ് നമുക്ക് ഈ ഒരു ദിനത്തിൽ വായിക്കാനായിട്ട് സഭ ക്രമീകരിക്കുന്നത്. വാസ്തവത്തില് ഈ ഡെഡിക്കേഷൻ നമുക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം. സഭയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിന് വലിയൊരു പശ്ചാത്തലമുണ്ട്. 140 വർഷങ്ങൾക്ക് മുമ്പ് യൂദ മക്കാബി അതല്ല സിറിയ ഇസ്രായേല് ആക്രമിക്കുകയും നെബുക്കദ്നേസർ രാജാവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ച് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും അതുപോലെ ദേവാലയത്തിലെ വസ്തുക്കളൊക്കെ അത് അപഹരിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം അവര് അടിമകളായിട്ട് കഴിയുന്നു. പിന്നീട് യൂദ മക്കാബി എന്ന് പറയുന്ന ഒരു വലിയ ആത്മീയ നേതൃത്വത്തില് ഇവരെ പരാജയപ്പെടുത്തുകയും അങ്ങനെ ഇസ്രായേലിനെ മോചിപ്പിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവര് പന്നികളെ ബലി കഴിപ്പിച്ചുകൊണ്ട് ദേവാലയം ഏറ്റവും പരിശുദ്ധമായ ജെറുസലേം ദേവാലയം അശുദ്ധമാക്കി എന്ന് പറയുന്നത്, വീണ്ടും അതൊക്കെ കഴുകി വൃത്തിയാക്കി ദൈവസന്നിധിയിൽ അത് വിശുദ്ധീകരിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത ആ വലിയ സംഭവത്തെയാണ് ഞാൻ ആ സമയം കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. ആ ഒരു വലിയ പ്രാധാന്യത്തെയാണ് പ്രതിഷ്ഠ പെരുന്നാളായിട്ട് ഇസ്രായേൽ ജനങ്ങൾ കാണുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ക്രിസ്തുവും ആ ഒരു പെരുന്നാളിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദേവാലയത്തിൽ പോവുകയും ആ ഒരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ, ഒരു പക്ഷേ ക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യം ആൾ അറിയത്തില്ലെങ്കിലും ദൈവം അതൊക്കെ കണ്ട് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധയോടെ വീക്ഷിക്കാനും ഒക്കെ ദേവാലയത്തിൽ എത്തിച്ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പൊ നമ്മൾ ഈ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഇപ്രകാരം ശ്രദ്ധിക്കുന്നുണ്ട്, അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിന്റെ മണ്ഡപത്തിൽ വന്നു. പിന്നീട് നമ്മൾ നടക്കുന്ന ഭാഗങ്ങളൊന്നും വാസ്തവത്തില് ഈ പശ്ചാത്തലവുമായിട്ട് വലിയ ബന്ധമുണ്ട് നമുക്ക് തോന്നാത്തൊരു ഭാഗമാണ്. കാരണം യേശു പറയുന്നു, ഞാൻ എന്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, അവർ കല്ലെറിയാനായിട്ട് പോകുന്നു. ഇത് തമ്മിൽ വലിയ പൊരുത്തം ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല വായിക്കുമ്പോൾ. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഈ ഭാഗം എടുത്തത് തന്നെ രണ്ട് വാക്കുകൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്ന്, സഭയുടെ ഹൂദോസീത്വ പെരുന്നാള് പ്രതിഷ്ഠാ പെരുന്നാളായതുകൊണ്ട് ഇതിനത് പറയുന്നുണ്ട്, പ്രതിഷ്ഠോത്സവം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം അവരുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മുമ്പേ ഞാൻ പറഞ്ഞ ഈ പ്രതിഷ്ഠോത്സവം ആചരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പദം വന്നതുകൊണ്ടാണ് ഈ ഭാഗം എടുത്തത്. രണ്ടാമതായിട്ട്, അത് ശീതകാലമായിരുന്നു, തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ നാപ്പറക്കാൻ വേണ്ടി തണുപ്പ് തുടങ്ങുമല്ലോ അല്ലേ. അപ്പൊ ഈ തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദഭാഗം കയറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഭാഗം എടുത്തതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് പലപ്പോഴും അല്ലേ. നമ്മളങ്ങനെ ചിന്തിക്കത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗവുമായിട്ട് വലിയ ബന്ധമില്ലെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും. എന്നാൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ 27 മുതലുള്ള ആ വാക്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. കാരണം എന്താണ് ഡെഡിക്കേഷൻ? വാട്ട് ഇസ് ഡെഡിക്കേഷൻ? ഡെഡിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, അതിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പക്ഷെ എന്താ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ, സംതിങ് സെറ്റ് അപ്പാർട്ട് ഫോർ സമ്മർ ഇല്ലയോ, എന്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ഒരുക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായം 10-ാം വാക്യം മുതൽ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവം കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോവുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പം നമ്മുടെ ദൈവത്താൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വേർതിരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടണമെങ്കിൽ ചില പ്രോസസ്സ് ഈ ഒരു ഭാഗത്ത് നമുക്ക് അറിയാറുണ്ട്. അവിടെ പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. വൺ ഹൂ ലിസണിങ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരെയാണ് ദൈവം വേർതിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ടു ലിസൺ ജീസസ് അല്ലെങ്കിൽ ടു ലിസൺ ഗോഡ് എന്നുള്ളത് ദൈവത്തെ ദൈവ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനും നിങ്ങളും സ്വയം ഇവിടെ നിന്ന് ചിന്തിക്കേണ്ടതാണ്, നമ്മളൊക്കെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്ന മനുഷ്യരാണോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിട്ട സാഹചര്യങ്ങളില്, ജീവിതത്തിന്റെ തിരക്കിട്ട വേളയില് പലപ്പോഴും ഈ ദൈവശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കാറുണ്ടോ? അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ഒരുക്കാറുണ്ടോ എന്ന് നമ്മൾ സ്വയം നമ്മെ തന്നെ വിലയിരുത്തുന്നത് നല്ലതാണ്. പലപ്പോഴും ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നത് ദേവാലയത്തിൽ ആരാധിക്കാൻ വരുമ്പോൾ അച്ഛൻ പ്രസംഗീത കേൾക്കുന്നു, ഇനി ബുധനാഴ്ച കുറച്ചു പേര് നാളെ കുറച്ചു പേര് കേൾക്കാൻ കിട്ടും, പിന്നെ ടിവിയിലൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ ടിവിയിലും യൂട്യൂബിലും ഒക്കെ പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേണ്ടിയതും വേണ്ടാത്തതും എല്ലാം ഇതിനകത്ത് കേൾക്കും. ഈ വേണ്ടാത്തത് കേട്ടിട്ട് ഇതാണ് നമ്മളൊന്ന് തെറ്റിദ്ധരിക്കും, അങ്ങനെയൊക്കെ ഉള്ള അപകടം. നല്ലത് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതല്ലാത്തതും നല്ലതല്ലാത്തത് പറഞ്ഞാൽ വേദവോസ്തവത്തെ തന്നെ തെറ്റായ ദിശയിലേക്ക് നയിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കേൾക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കേൾക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം, കാരണം ദൈവനിബ്രാൻ നമുക്ക് വിലയിരുത്താനുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ അതിന് അറിവുമൊക്കെ തന്നിട്ടുണ്ട്. ഈ സഭയിൽ നാം കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് പൂർവ്വപിതാക്കന്മാര് വേദപുസ്തകം അല്ലെങ്കിൽ പഠിപ്പിച്ച് സഭ ഉണ്ടായ കാലഘട്ടം മുതൽ പിതാക്കന്മാരെ പഠിപ്പിച്ചു വന്ന എങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ജീവിക്കേണ്ടതെന്ന് അനുശാസിച്ച് ആ ജീവിത ശൈലിയോട് അല്ലെങ്കിൽ ദൈവത്തോടൊരു വ്യക്തി എങ്ങനെ പൂർണ്ണമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാം, അങ്ങനെ ഒരു ജീവിത ശൈലി ജീവിതത്തിൽ അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടുള്ള പിതാക്കന്മാര് പറഞ്ഞു തന്നതാണ് സഭയിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ശരിക്കും ഈ ദൈവശബ്ദം കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും തിരക്കിട്ട ജീവിതത്തിൽ എപ്പോഴും ദൈവശബ്ദം കേൾക്കത്തക്ക ഓണമുള്ള അല്ലെങ്കിൽ ദൈവത്തെ ശ്രദ്ധിക്കത്തക്ക ഓണമുള്ള നമ്മൾ ദേവസ്വം വായിക്കുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരുന്ന് ഞാൻ നമ്മളൊക്കെ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുക എപ്പോഴും, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ, പിന്നെ നമ്മുടെ പണിയായതായതുകൊണ്ടൊക്കെ പറയുന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്നതിനോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യത്തോട് കേൾക്കാനുള്ള ഒരു മനോഭാവം കൂടെ നമുക്കുണ്ടാവണം. ഇതെല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പറയുന്നതിന്റെ കൂടെ ഈ കേൾക്കത്തക്ക ഉണമുള്ള കേൾക്കാന്ന് പറഞ്ഞാൽ വെറും കേൾക്കുക എന്നുള്ളതല്ല, ഇസ്രായേൽ മകളെ കേൾക്കുക നോക്കുക ചെവി ജായിക്കുക അല്ലേ. അപ്പൊ കേൾക്കുക നോക്കുക ചെവി ജായിക്കുക ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒരു വ്യക്തി ദൈവം പാകെ വേർതിരിക്കപ്പെടുന്ന ഒരു തലങ്ങളിലേക്ക് വരണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആടുകളുടെ കൂട്ടത്തിലാകണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർപ്പെടുത്തുന്നത് തന്നെയാണ്. രണ്ടാമതായിട്ട് പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുന്നു, അവനെ അനുഗമിക്കുന്നു. ഞാനവയെ അറിയുന്നു, ആരറിയുന്നതാ? യേശു. ആരെ അറിയുന്നതാ? തന്റെ ആടുകളെ, തന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളെ ദൈവം അറിയുന്നു. എന്നെ ഈ ഒരു ഭാഗം വായിക്കുക പലപ്പോഴും എന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് അല്ലേ. നമുക്ക് ദൈവത്തെ അറിയാം, ദൈവത്തെ അറിയാന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ എപ്പോഴും പ്രസംഗത്തിലും കേട്ടും വേദോസം വായിച്ചും ഒക്കെ ക്രിസ്തുവാണ്, മാതാവിന്റെ കന്യ ജനിച്ചു, ഇങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുന്നു അല്ലേ. പക്ഷെ നമുക്ക് ദൈവത്തെ അറിയുന്നത് പോലെ നമ്മളെ ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവത്തിന് ആരെ അറിയാത്തില്ലയോ? ഈ ഈ സകല ചരാചരങ്ങളെയും പുഴുക്കളെ പോലും അറിയാൻ കഴിവുള്ളവരാ ദൈവം. ദൈവത്തിന്റെ കണക്കുകൾ അതുപോലും ഉണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? പക്ഷെ അറിയുക എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് പോലെ ചില ദൈവത്തിന്റെ ചില അറിവുകളുണ്ട്, ദൈവത്തിന്റെ ചില അറിവുകളുണ്ട്. ആ അറിവുകളുടെ ദൈവം ഒരു വ്യക്തിയെ എങ്ങനെ അറിയണമോ ആ അറിയേണ്ട വിധത്തിൽ നമ്മളെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ദൈവത്താൽ അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഉദാഹരണമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫിലിപ്പോസിന്റെ വിളി കേട്ട് നഥാനിയൽ ക്രിസ്തുവിന്റെ അടുത്ത് വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരു നഥാനിയലിനെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, അവനിൽ കപടമില്ല. അത്ഭുതപ്പെട്ടു നഥാനിയൽ, കാരണം ഇതിനു മുമ്പ് നഥാനിയൽ ക്രിസ്തുവിനെയോ ഇവർ തമ്മിലൊരു സംസാരമോ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ഏറ്റവും അടുത്തറിയുന്ന സുഹൃത്തിനെ അറിയുന്നത് പോലെ നഥാനിയലിനെ കണ്ട ഉടനെ ഈ ക്രിസ്തു നഥാനിയെ പറ്റി ഏറ്റവും ആരും പറയാത്ത ഒരു വലിയ പ്രശംസയുടെ വാക്ക് പറഞ്ഞപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു. നീ എന്നെ എങ്ങനെ അറിയും ഗുരു? അവിടെ തന്നെ എങ്ങനെ മനസ്സിലായി ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ടോ, നീ ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അസ്ഥിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. മറ്റു പലരെയും ക്രിസ്തുവിനറിയാം, പക്ഷെ അറിവുകളൊന്നും ക്രിസ്തു വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ നഥാനിയലിനെ പറ്റിയുള്ള അറിവ് ക്രിസ്തു വളരെ അതിശയകരമായി വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം ആ അറിവാണ് ദൈവികമായ അറിവ്. എങ്ങനെയാണ് ആ അറിവ് നഥാനിയലും അല്ലെങ്കിൽ ആ അറിവ് നഥാനിയലെ പറ്റി ക്രിസ്തുവിനുണ്ടാക്കാൻ നഥാനിയൽ ഇടയാക്കി തീർത്തത്? ഈ അപ്തിയുടെ കീഴിലുള്ള നഭാനിയലിന്റെ അപ്തിയുടെ കീഴിൽ നഭാനിയൽ ഇരുന്ന ആ ഇരുന്ന അവസ്ഥയെ പറ്റിയാണ് അവിടെ പറയുന്നത്. കാരണം അപ്തി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് അല്ലെ. അതിനൊരുപാട് ഇലച്ചിലുകളുണ്ട്, അതിന്റെ കായ്കനികള് പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇതിനെ തണലിരുന്നുകൊണ്ടാണ് പലപ്പോഴും യഹൂദ റബിമാര് പഠിപ്പിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നത്. ഒരുപക്ഷെ നഥാനിയല് ഈ അപ്തിയുടെ കീഴിൽ ധ്യാന നിമിത്തായിരുന്നപ്പോൾ അവിടെ ക്രിസ്തു നഥാനിയലിന്റെ കണ്ടു അറിഞ്ഞു എന്നാ പറയുന്നത് എന്നാണ് പിതാക്കന്മാർ നമ്മളെ വെളിപ്പെടുത്തി തരുന്നത്. അതാണ് യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത്. എന്നെ നിങ്ങളെയൊക്കെ പരസ്പരം കൂട്ടിക്കൊണ്ട് അറിയാം. ഞാനിപ്പോ പറയാം, നിങ്ങൾ പറയാം, എനിക്ക് രാജേന്ദ്രത്തിന് അറിയാം, എത്രയോ മുതലാക്കി ഇവിടെ വന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അല്ലേ. ആ അറിവെന്ന് പറയുന്നത് ഒരു വിപ്ലവ അറിവാണ് അല്ലേ. പക്ഷെ അനുഭവങ്ങളിൽ കൂടിയുള്ള അറിവുണ്ട് എന്നെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി. അത് അങ്ങനെ അനുഭവങ്ങളിൽ കൂടി അറിയണമെങ്കിൽ ഈ സാധാരണ രീതിയിലുള്ള ഒരു ഒരു പരിചയപ്പെടലോ അല്ല അതുണ്ടാവുന്നത്. പിന്നെ ആഴമായ ബന്ധങ്ങളിൽ അതുണ്ടാവുന്നത്. രണ്ട് വ്യക്തികളും തമ്മിൽ ആഴമായിട്ടുള്ള ബന്ധം മനസ്സുകൊണ്ട് ഉണ്ടാകുമ്പോഴാണ് പരസ്പരം അറിയുകയും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി താങ്ങും തണലും അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉപകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ഒരു അല്ലെ മറ്റൊരാളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നോക്കി നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അറിയുന്ന എത്ര പേര് ലോകത്തിലുണ്ട്? ഞാൻ എന്നെ അറിയുക എന്ന് പറഞ്ഞാൽ എന്റെ ഭാരങ്ങളെ വഹിക്കാൻ പറ്റിയ ഒരാള്, എന്റെ വേദനകളെ തിരിച്ചറിയുന്ന ഒരാള്, അങ്ങനെ ഒരാളെയാണ് ഞാൻ അറിയുന്ന മനുഷ്യൻ, അല്ലെ എന്നെ അറിയുന്ന മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തു ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ക്രിസ്തുവിലേക്ക് പരിപൂർണമായി ഒരു വ്യക്തി ഇഴുകി ചേരുമ്പോഴാണ് ആ ദൈവികമായ അറിവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അറിവിന്റെ പദ്ധതിയിൽ അല്ലെങ്കിൽ അറിവിന്റെ ആഴമായ ഒരു അറിവിന്റെ വ്യക്തി തലത്തിൽ ഒരു വ്യക്തി ചെന്ന് ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാതെ കഴിയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, എന്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എന്റെ അടുക്കിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ക്രിസ്തുവിന്റെ അടുക്കൽ ഒരാൾ വരണമെങ്കിൽ സ്വർഗത്തിൽ അപ്പൻ ആകർഷിക്കണം. പക്ഷെ ഈ അപ്പൻ ആകർഷിക്കണമെങ്കിൽ ചുമ്മാ ആകർഷിക്കത്തില്ല, ആകർഷിക്കത്തക്കവണ്ണം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒരു വ്യക്തി കൊള്ളാം, നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ആ കാണുന്ന വ്യക്തി ആകർഷിക്കത്തക്കോടെ നമ്മളിൽ എന്തെങ്കിലും ഉപരിപ്ലവമായ മാറ്റം ഉണ്ടായിട്ടുണ്ടാകണം. അത് ഉപരിപ്ലവമായിട്ടുള്ളതാണ്. പക്ഷെ ആന്തരികമായ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മളെ ആകർഷിക്കാനിടയായിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നതാണ്, അപ്പം ക്രിസ്തു എന്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എന്റെ അടുക്കിലേക്ക് വരിക. ക്രിസ്തുവിന്റെ അടുത്ത് ഒരാൾ വ്യക്തി വരണമെങ്കിൽ ദൈവത്താൽ ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട്. അപ്പൊ ദൈവം ഇവിടെ പറയുന്നു, ഈ പ്രതിഷ്ഠയുടെ ഒന്നാമത്തെ അനുഭവത്തെ പറ്റി പറയുന്നു, എന്താണ്? എന്റെ ശബ്ദം കേൾക്കുക, ദൈവത്തിന്റെ ശബ്ദം ശ്രവിക്കുക എന്നുള്ളതാണ്. രണ്ടാമതാണ് ദൈവത്താൽ അറിയപ്പെടുന്ന തരത്തിൽ പ്രാർത്ഥനയിൽ കൂടിയും ഉപവാസത്തിൽ കൂടിയും നല്ല ദൈവിക ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്താൽ അറിയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത്. ഈ അറിവാണ് മൂന്നാമത്തെ തലങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നത്. എന്താണ്? അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. കാരണം ഒരുപക്ഷെ നമ്മുടെ ദൈവത്തെ നമ്മളൊക്കെ ഒരുപക്ഷെ ദൈവത്തെ അനുഭവിക്കുന്നു എന്ന് പറയാം. നമ്മളൊക്കെ ഒരു പരിധിവരെയൊക്കെ ക്രൈസ്തവ മാർഗത്തിൽ ജീവിക്കുന്നവരാ അല്ലെ. ആ അറിവ് നമുക്കുണ്ട്, ആ അറിവ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അനുസ്ഥാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയത്തില്ല അല്ലെ. ഇപ്പൊ ഞാനും ഇവിടെയിരിക്കുന്ന അച്ഛന്മാരും അല്ലെ എന്നെ കേൾക്കുന്ന വൈദികരും എന്നെ കേൾക്കുന്ന നിങ്ങളും ഒക്കെ നമ്മളൊക്കെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാ അല്ലെ. ആഗ്രഹിക്കുന്ന ആരുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ വരത്തില്ല, വേറെ എവിടേക്ക് പോയതിനു വേണ്ടി. നമ്മളൊക്കെ ദൈവത്തെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, നമ്മളൊക്കെ സംശയമൊന്നുമില്ല. പക്ഷെ ആഗ്രഹം അല്ലെങ്കിൽ അത് എവിടെ എത്തും എന്നുള്ളത് നമുക്കറിയത്തില്ല, ദൈവത്തിന് മാത്രം അറിയത്തില്ല. കാരണം ചില മനുഷ്യരൊക്കെ പറയുന്നുണ്ടോ, നീ ഞാനൊന്നും വലിയ വിശ്വാസിയായിട്ട് നീ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നീ സ്ഥാനം പ്രാപിച്ചുണ്ടോ. അപ്പൊ അവരുടെയൊക്കെ തെറ്റിദ്ധാരണയാണ്. കാരണം അവരുടെയൊക്കെ വിചാരമുണ്ട്, അവരെന്നെ ക്രിസ്തുവിന്റെ പാതയിൽ അനുഭവിച്ചു മോളിലെത്തി എന്നാണ് അവരുടെയൊക്കെ ധാരണ. വെറും മണ്ടന്മാരാണ് പറയുന്നത്. അറിവ് നേടിയ ആരും പറയുകയല്ല, കാരണം അവർക്ക് പോലും അറിയത്തില്ല. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും അവനറിയത്തില്ല അവന്റെ വിശ്വാസത്തിന്റെ ആഴം. അത് അളക്കാൻ കഴിയും ഒറ്റ ഒരുത്തിലൂടെ തമ്പുരാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര നമ്മൾ പ്രകടിപ്പിച്ചാലും എത്ര ഭക്തി പ്രസവം, ഇപ്പൊ ഞാൻ ഈ വാഗ്ദോനായിട്ട് ഇതൊക്കെ പറഞ്ഞാലും എന്റെ ഭക്തിയുടെ അളവ് അറിയാൻ കഴിയും ഒറ്റ ഒരുത്തിനേ ഉള്ളൂ. അവന്റെ മുമ്പാകെ ചിന്തിക്കുമ്പോഴാണ് ദൈവമേ ഇതൊക്കെ എന്താണെന്ന് സ്വയം വേദനയോട് ഇത് ഞാൻ ചിന്തിക്കുമ്പോഴും എന്റെ മനസ്സ് കൂടുതൽ അതിലേക്ക് എന്നെ സ്വാധീനിക്കുന്ന ദൈവം ഈ പറയുന്ന ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു അനുസ്ഥാനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടുന്ന് എന്നെ അറിയുന്നുണ്ടോ എന്ന് ഞാൻ വേദനയോട് ഈ സമയത്ത് ഓർക്കുക. ആ ഓർമ്മയാണ് നമ്മളെ ഒരു പക്ഷെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാൻ നമ്മളെ മുഖാന്തരമാക്കി തീർക്കുന്നത്. അപ്പം ഈ ക്രിസ്തുവിനുള്ള അറിവാണ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഉടയാക്കുന്നത്. അപ്പൊ ക്രിസ്തുവാൽ അറിയപ്പെടാനും ക്രിസ്തു ആകർഷിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും അതിന്റെ പിന്നാലെ ചെല്ലുക. അതുകൊണ്ട് ക്രിസ്തുശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ തന്നെ കം ആൻഡ് ഫോളോ അല്ലേ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചെടുപ്പിക്കുക. വിളിച്ചെടുപ്പിച്ചിട്ട് ക്രിസ്തു അവരെ ചുമതലപ്പെടുത്തുകയാണ്, ഭൂതലത്തിലുള്ള സകല മനുഷ്യരെയും എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുസ്ഥാനം ചെയ്യുന്ന കൂട്ടാളിയായി ഈ ഭൂമിയിലെ സകല മനുഷ്യരാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ താനും നിങ്ങളുമൊക്കെ ആ ഒരു പാതയിൽ മുന്നേറുമ്പോഴും മറ്റുള്ളവരെയും കൂടെ ആ പാതയിലേക്ക് നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, ചുമതലപ്പെട്ടവരാണെന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ പറയുന്നു അവ എന്നെ അറിയുകയും ഞാൻ അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു അല്ലേ. ഒരു കൂട്ടരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നുണ്ട് ഞാൻ അവരെ അറിയുന്നില്ല. നമുക്കതിന് ചരിത്രമൊക്കെ അറിയാം. പത്ത് കന്യകമാരുടെ ഉപമയെന്ന് പറയുന്നുണ്ട് ക്രിസ്തു വരുമ്പോൾ എതിരേക്കാൾ താമസിക്കുന്ന മനുഷ്യരെ വിളക്കിൽ എണ്ണയില്ലാതെ തിരിയില്ലാതെ പുറത്തു നിന്ന് നിലവിളിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ ഞങ്ങൾ നിന്റെ കൂട്ടത്തിലുള്ളവരാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ക്രിസ്തുവാൻ അറിയപ്പെടുന്നവരായിട്ടാണോ ജീവിക്കുന്നത്, അറിയപ്പെടാത്തവരാണോ, അവന്റെ പാതയെ അനുധാനം ചെയ്യുവാൻ അല്ലെ പാതയെ അനുഗമിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് വളരെ നല്ലതാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവിടെ തുറന്ന് പറയുന്നുണ്ട്, അങ്ങനെ അന്വേഷിക്കുന്ന മനുഷ്യരെ പറ്റി വീട് തുറന്ന് താഴെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അവ ഒരു നാളും എന്നെ അനുഗമിക്കുന്ന മനുഷ്യരെ പ്രത്യേക അവർ ഒരു നാളും നെവർ പെരിഷ്, മാത്രമല്ല ആരും അവർ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവിടെ തുറന്ന് വായിക്കുന്ന നമ്മൾ കാണുന്നു അല്ലെ, ഞാൻ അവർക്ക് അതിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതിന്റെ 28-ാം വാക്യം കഴിഞ്ഞ് 28-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ, അപ്പൊ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചു പറിക്കാനായിട്ട് പിശാചി ഭയപ്പെടും, പരാജയപ്പെടും. പക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കാത്ത മനുഷ്യരൊക്കെ പെട്ടെന്ന് പിശാചിന്റെ വലയിൽ അകപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മളെ പിതാക്കന്മാർ പറയുന്നത് ഈ നോമ്പും ഈ ഉപവാസവും അല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മിക ജീവിതശൈലി ക്രമീകരിക്കണമെന്ന്? പിശാച് പിടിക്കാതിരിക്കാൻ. കാരണം പിശാച് എപ്പോഴും നമ്മളെ, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ എപ്പോഴും നമ്മളെ അതിന്റെ ഇഷ്ടങ്ങളിലേക്ക് നയിക്കാൻ ഇങ്ങനെ ഓരോ നിമിഷവും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര എളുപ്പമൊന്നുമല്ല അതിന്റെ പിടിയിൽ നിന്ന് മാറുക എന്ന്. കാരണം ലോകത്തിൽ ബിംബങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു പ്രശ്നമാണ്. അത്ര എളുപ്പമൊന്നുമല്ല. കാരണം കണ്ണിന്റെ മുമ്പിൽ ആകർഷിക്കുന്നത് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതിലേക്ക് വീഴാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ചുവടുകളൊക്കെ അതിലേക്ക് നയിക്കാൻ വളരെ എളുപ്പം. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ കാര്യമാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ ദൈവത്തെ അനുസരിച്ച് ദൈവത്താൽ അറിയപ്പെട്ട് അവന്റെ പിന്നാലെ നടക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ആ പാതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ രക്ഷപ്പെട്ട ഒരു വലിയ വിശുദ്ധന്റെ പെരുന്നാളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആഘോഷിച്ചത്. പരിശുദ്ധനായ പരമേശ്വരൻ പേരുടെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളൊക്കെ കീഴ്പ്പെടുത്താൻ വളരെ ശ്രമിച്ചിട്ടും അവയൊക്കെ മാറ്റി കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പാതയിൽ മുന്നേറുവാൻ തക്കവണ്ണം ധൈര്യം കാണിച്ച ഒരു പരിശുദ്ധ പിതാവാണ് പരമേശ്വരൻ. ഇതുപോലുള്ള പിതാക്കന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിട്ട് മുമ്പിലുണ്ട്. അപ്പൊ ലോകത്തിന്റെ ബിംബങ്ങൾ എപ്പോഴും ഈ സെറ്റ്നിക് ക്ഷേത്രത്തിനെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്, പലപ്പോഴും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചീക്കടുത്ത മാർച്ചാത്യോസ് എന്ന് പറയാനായിട്ട് ഒത്തിരി കഥകളുണ്ട് അതിന്റെ പിന്നിൽ കേട്ടോ. ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അതിനൊരു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയതാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു ഗുഹാമുഖത്തിരുന്നുകൊണ്ട് ഗുഹയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുന്ന അവസരത്തില് പുറത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ, വളരെ ഏകാന്തമായ സ്ഥലമാണ്, ഒരു സ്ത്രീയുടെ കരച്ചിൽ ഇങ്ങനെ കേട്ടു. സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു എന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു യുവതിയായ സ്ത്രീ ഇങ്ങനെ ഏകാന്തമായ കാട്ടിൽ ഭയപ്പെട്ട് ഇവിടെ പറഞ്ഞു, ഇങ്ങനെ പോകാനായിട്ട് വഴിയില്ല, ഇനി പേടിച്ചിരിക്കുകയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഉടനെ ഈ ഇസ്ലാത്തീസ് പറയുന്നു, ഇനി ഒരു കാര്യം ചെയ്യും, ഈ ഗുഹയ്ക്കകത്ത് കയറിയിരുന്നോളാം പറഞ്ഞു. അവളെ ഇരുത്തി വിട്ട് വീണ്ടും ഈ പിതാവ് പഴയ പൂർവ്വസ്ഥാനത്ത് പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവള് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം ഇദ്ദേഹം വീണ്ടും കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് ഒരു തടസ്സം വന്നപ്പോഴ് വീണ്ടും അദ്ദേഹം അവിടെ നിർത്തി വെച്ച് ഈ സ്ത്രീയോട് വന്നതിനെ കണ്ടു അതിന്റെ ഇനിയും തന്നെ പ്രയാസം തോന്നുന്നു, എനിക്ക് ഇത്രയും ദൂരം തിരിക്കുന്നത് കൊണ്ട് ഭയങ്കര പേടി തോന്നുന്നു, എനിക്ക് കുറച്ചുകൂടെ അകത്ത് കയറിയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, കുറെ അങ്ങനെയാണെങ്കിൽ നീ ഭയപ്പെടണ്ട, നീ കുറെ കൂടെ അകത്ത് കയറിയിരുന്നോളാം പറഞ്ഞു. വീണ്ടും ഇദ്ദേഹം പൂർവ്വസ്ഥിതിയിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെ പലപ്രാവശ്യമായിട്ടായി. അവസാനം ഇദ്ദേഹം ധ്യാനിക്കുന്ന സമീപത്ത് തന്നെ ഈ സ്ത്രീ വന്നിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് ഭംഗം വന്നു, അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് തടസ്സം വന്നു. പിശാച് ഒരിക്കലും ഒരു വഴിയാണെന്ന് പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്ത മാറ്റപ്പെട്ടുന്നൊരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ഉടനെ അദ്ദേഹം ഇറങ്ങി അവിടെ തിരി കത്തിച്ച് തന്റെ ശരീരം പൊള്ളിച്ച് ആ ചിന്തയിൽ നിന്ന് തന്റെ വിചാരങ്ങളെ ബോധങ്ങളെ മാറ്റി എന്ന് പറയുന്ന ഒരു കഥ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷേ ഈ ഇതിന്റെ ചരിത്രത്തിന് വലിയ സ്വാധീനം ലഭിച്ചിട്ടുള്ള കഥയാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിൽ തന്നെയും എനിക്കത് വളരെ അതിശയമായിട്ട് തോന്നി. കാരണം ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ചിന്തകളെ മാറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ച ഒരു പിതാവിന്റെ വലിയൊരു സംഭവമാണ് ഈ തീക്കടത്ത മാർച്ചാത്യോ. അദ്ദേഹത്തിനെ തീയിൽ എറിഞ്ഞപ്പോഴ് കൊന്നതുകൊണ്ടാണ് തീ കടത്തു എന്നൊക്കെ പല കഥകളും പല സംഭവങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു ഭാഗത്തു നിന്ന് കിട്ടിയതാണ്. ആയിരിക്കാം അല്ലായിരിക്കാം, എങ്കിൽ തന്നെയും ഇതുപോലാണ് നമ്മുടെ പിതാക്കന്മാരെ ജീവിതത്തെ വിശുദ്ധീകരിച്ചത് എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഭാഗം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഞാൻ പറഞ്ഞു പോകുന്നത് എപ്പോഴും ഈ തിന്മ അതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അനുനിമിഷം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കണ്ണിന് കാണുന്ന കൊതികളൊക്കെ അത് തന്നെയാണ്. ശലോമോന്റെ ജീവിതത്തിൽ ഇത്രയും ജ്ഞാനിയായ ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റിയ മനുഷ്യൻ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ തന്റെ ബോധങ്ങളെയും വിചാരങ്ങളെയും ഇഴുകി ചേർന്നപ്പോൾ ആ ജീവിതത്തിന്റെ സകല വിശുദ്ധി നശിപ്പിച്ച ഒരു ഹതഭാഗ്യനാണ് ഈ ശലോമോൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ അവസാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ഈ പിശാച് എപ്പോഴും പിടിച്ചു നൽകുകയാണ്, പക്ഷേ പിടിക്കാനും ശ്രമിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഒരിക്കലും ഈ പിശാച് പിടിക്കാനായിട്ട് അവസരം കൊടുക്കത്തില്ല. ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്റെ പിന്നാലെ വരുന്നവൻ അവനൊരിക്കലും നശിച്ചു പോകത്തില്ല. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒരു പിശാചിനെ ഞാൻ അനുവദിക്കത്തുമില്ല. അപ്പൊ ഞാനും നിങ്ങളും ദൈവത്താൽ വേർതിരിക്കപ്പെട്ട മനുഷ്യരാണെങ്കിൽ, ദൈവ ശബ്ദം കേട്ട് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ, ഈ ലോകത്തിന്റെ ഇമ്പത എന്തുമായി പിശാചിന്റെ പ്രലോഭനങ്ങൾ മാത്രമൊന്നുമല്ല, രോഗം, ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നിരാശയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. ആ രോഗത്തിന് പോലും നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയത്തില്ല. നാം ദൈവത്തിന്റെ പാതയിലാണ് നടക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണല്ലോ പൗലോസ് ലീഗ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവുന്നു, വിട്ടുപിരിഞ്ഞ് എന്റെ ദൈവത്തോട് ചേരുന്നത് എന്ന് പറഞ്ഞാൽ മരണമാണല്ലോ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ആ മരണം പോലും അനുഗ്രഹമായി തീരുന്നത് കർത്താവിനെ പിൻപറ്റി. ഇത് ഞാൻ പറയുന്നതൊക്കെ എളുപ്പമാ, പക്ഷേ ഈ പറയുന്നത് സാധിക്കും. ഈ പറയുന്ന ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛനല്ല സ്വന്തമല്ല, ഞാൻ നിങ്ങളെക്കാളിലും ഈ കാര്യത്തിൽ ഭയവും പ്രയാസമുള്ള ആളാണ്. പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് ലഭിക്കുന്ന ഒരു തിരിച്ചറിവാണ് ദൈവത്തിന്റെ ഭാവിയിൽ ഞാൻ നിങ്ങളുടെ ഒരുക്കത്തോടെ നടക്കത്തക്കോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിന് ഒരു ശക്തിക്കും ആ ബന്ധത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒക്കത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നു, ഒരിക്കലും നശിച്ചു പോവുകയില്ല, ആർക്കും എന്നെ പിന്തിരിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള അവസാന ഭാഗമാണ് ഞാനവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു അല്ലെ. ഞാൻ അവർക്ക് ആ വാക്യം ഇച്ചിരി മുമ്പാ വരുന്നതെങ്കിലും വാസ്തവത്തിൽ അവർ പിന്നീടാണ് പറയേണ്ടത്, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ വേർതിരിക്കപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് അതാണ്, കേട്ടോ, നിത്യജീവൻ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പം വേർതിരിക്കപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രതിഷ്ഠയുടെ അല്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളത്, രണ്ട് അവനെ അനുഗമിക്കുക എന്നുള്ളത്, മൂന്നാമതായിട്ട് രണ്ടാമത് അവനെ അറിയുക എന്നുള്ളത്, മൂന്നാമത് അനുഗമിക്കുക എന്നുള്ളത്, നാല് അവൻ ഒരിക്കലും ലോകത്തിൽ ഒരു ശക്തിയും പിടിച്ചു പറിക്കാത്ത വിധത്തിൽ തമ്പുരാന്റെ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ് നമുക്ക് എപ്പോഴും ലഭിക്കുന്നു. പിന്നീട് നമുക്ക് നിത്യജീവന്റെ ഒരു അനുഭവങ്ങളിലേക്ക് ഞാൻ നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു സംഭവം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നെബുക്കദ്നേസർ രാജാവ് ഇസ്രായേൽ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അവസാന രാജാവ് നാലാം അധ്യായത്തിലൊക്കെ നെബുക്കദ്നേസറിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ശാപം ഏറ്റുകൊണ്ട് തന്റെ രാജ്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് തിന്മയിലേക്ക് നാശത്തിലേക്ക് നെബുക്കദ്നേസർ വരുന്നു. അതിനുശേഷം ബേൽസസ് രാജാവ് അദ്ദേഹത്തിന്റെ മകനാണ്, അദ്ദേഹം രാജാവായിട്ട് മാറ്റപ്പെടുകയാണ്. അദ്ദേഹം ഇങ്ങനെ രാജാവായിട്ട് വളരെ സുഭിക്ഷിതന് കഴിയുമ്പോൾ, ഒരുപക്ഷെ ഈ ബാബേൽ രാജാക്കന്മാരെയൊക്കെ തകർത്ത ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് ദൈവഭയമില്ലായ്മയും അതുപോലെ തന്നെ ജീവിതത്തിൽ വന്ന അഹങ്കാരങ്ങളുമാണ്. ഈ ബേൽസസറും അതേ അഹങ്കാരത്തിലേക്ക് പോവുക. ഒരു ദിവസം അദ്ദേഹം കൊട്ടാരത്തിൽ ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോൾ അദ്ദേഹം ഭാര്യമാരോടും വെപ്പാട്ടുകളോടും കൂടെ തിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ തിന്ന് കുടിച്ചിങ്ങനെ കഴിയുമാണ്. അതിങ്ങനെ ആഘോഷിക്കുക, ആഘോഷത്തിന്റെ തിമിർത്തിൽ ദൈവഭയമൊക്കെ മറന്നുപോയി. അദ്ദേഹം എന്തെന്നറിയാമോ, തന്റെ പരിചാരകരെ വിളിച്ച് കൊട്ടാരത്തിൽ ഒരുപാട് വിലയേറിയ പൊൻപാത്രങ്ങളും ഒക്കെ ഉണ്ട്, വില കൂടിയ പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊന്നും എടുക്കാതെ ഈ ബെൽസസർ രാജാവ് തന്റെ പരിചാരകരെ വിളിച്ചിട്ട് പറയുന്നു, ജെറുസലേം ദേവാലയത്തിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് വന്ന ദേവാലയത്തിൽ ഉപകരിച്ചിരുന്ന പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് എന്റെ വെപ്പാട്ടികൾക്കും എന്റെ ഭാര്യമാർക്കും നീ പൂജ്യം വിളമ്പണം. അങ്ങനെ രാജകൽപ്പന അനുസരിച്ചുകൊണ്ട് പരിചാരകർ പോയി ദേവാലയത്തിൽ വിശുദ്ധമായി കൊണ്ട് ഉപയോഗിക്കേണ്ട വസ്തുക്കൾ എടുത്തുകൊണ്ട് വന്ന് ഈ രാജസന്നിധിയിൽ ഭോജ്യം കഴിക്കാനായിട്ട് കൊണ്ടുവരിക. അങ്ങനെ അതിൽ മദ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ വളങ്ങി ഭക്ഷിച്ച് ഇങ്ങനെ അവര് ആഘോഷത്തിന്റെ തീർത്ഥത്തിൽ അഹങ്കാരത്തോടി പോകുമ്പോൾ അതിഭയങ്കരമായ ഒരു കാഴ്ച കണ്ട് രാജാവ് ഭയക്കുന്നുണ്ട്. നോക്കുമ്പോൾ താനായിരിക്കുന്ന ആ അന്തപ്പുരത്തിന്റെ ഭിത്തിയിൽ ഒരു കൈപ്പത്തിയുടെ വലിയ അടയാളം അവിടെ കാണുക. രാജാവ് ഭയന്ന് പറഞ്ഞു. അടയാളം കണ്ടത് മാത്രം ഒന്നുമല്ല, അവിടെ ആ കൈപ്പത്തി കൊണ്ട് എന്തോ എഴുതപ്പെടുന്നു. അത് എഴുതപ്പെടുമ്പോൾ രാജാവ് ഭയപ്പെട്ടു. എന്താണ് കാരണം? അവിടെ പറയുന്നുണ്ട് രാജാവ് കണ്ട് ഭയഭരവശനായെന്നാ പറയുന്നത്. ആഘോഷങ്ങളൊക്കെ അവിടെ നിന്നുപോയി. രാജാവ് ഭയന്ന് പറഞ്ഞിട്ട് തന്റെ കൊട്ടാരത്തിലെ വിദൂഷകരെയൊക്കെ വിളിച്ചിട്ട് അർത്ഥം ചോദിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല, ആർക്കും മനസ്സിലാക്കി വായിക്കാനും പറ്റുന്നില്ല. ഉടനെ ഈ രാജാവിന്റെ പത്നി വന്ന് പറയുന്നുണ്ട്, അല്ലയോ രാജാവേ, അങ്ങയുടെ പിതാവ് രാജ്യം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജെറുസലേമിൽ വിളിച്ചുകൊണ്ട് വന്ന ചെറുപ്പക്കാരൻ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മനുഷ്യനുണ്ട്. അവനെ പറ്റി 11 വാക്യം പറയുന്നത്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനത്തിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബുക്കദ്നേസർ രാജാവ് അദ്ദേഹത്തെ ഉയർന്ന സ്ഥാനത്താക്കി. ഒരുപക്ഷെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നാൽ അദ്ദേഹത്തിന് ഒരു അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ദാനിയേലിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ദാനിയേല് അവിടെ വരുന്നു. രാജാവ് പറയുന്നതനുസരിച്ച് ദാനിയേല് അവിടെ പറയുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ 5 അധ്യായം വായിച്ചാൽ അതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവിടെ പറയുന്നുണ്ട്, അവിടെ എഴുത്ത് മെനെ മെനെ തെക്കൽ ഊഫർസി, അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നിന്റെ രാജ്യത്വം, ദൈവം നിന്നെ തൂക്കി നോക്കി, നിന്നെ എണ്ണി എന്ന് പറഞ്ഞു. അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ, നിന്നെ കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ രാജ്യത്വം നിന്നെ എടുത്തു കളയുന്നു. എന്തുകൊണ്ടാണ് ഈ രാജാവിന് ഈ നാട്ടം വന്നത്? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, ഒരുപക്ഷെ ഇറുസ്ലേം ദേവാലയം പണിഞ്ഞത് ശലോമോന്റെ കാലത്താണ്. ശലോമോന്റെ കാലത്ത് ദേവാലയം പണിയുമ്പോൾ ദേവാലയത്തിന്റെ ഉപയോഗത്തിനായിട്ട് വിശുദ്ധീകരിച്ച അവിടെ പൊൻപാത്രങ്ങളാണ്. ഏതോ ഒരു മഹാപുരോഹിതം വന്ന് അവിടെ അതിനായിട്ട് വേർതിരിച്ച് പ്രാർത്ഥിച്ചതാ. ഏത് പുരോഹിതം പ്രാർത്ഥിച്ചതെന്നുള്ളതല്ല, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ആ വസ്തു വിശുദ്ധമായി മാറ്റപ്പെട്ടുള്ളതാണ്. ആ വിശുദ്ധമായി മാറ്റപ്പെട്ട വസ്തു അശുദ്ധമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇല്ലയോ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത അരുതാത്തരത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നത് സൂക്ഷിച്ചു നിൽക്കട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ വിശുദ്ധമായ വസ്തു അശുദ്ധമായ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ആ നാശമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഞാനിത് പറയാനായിട്ട് കാരണം ഇതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ദൈവത്താൽ മാമോദിസായി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങളാണ് നമ്മൾ അല്ലേ. ദൈവാത്മാവ് വഹിക്കുന്ന വിശുദ്ധ പാത്രങ്ങളാണ്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട വസ്തുക്കളാണ് ഞാനും നിങ്ങളുമൊക്കെ. അവിടെ അശുദ്ധത കൊണ്ടുവരുമ്പോൾ, അതുകൊണ്ട് അവർക്ക് പൗലോസ് പറയുന്നത് പോലെ നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ഈ വിശുദ്ധമായ ശരീരം അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാശം വന്നു പോകാനായിട്ട് ഇടയുണ്ട്. ദൈവം നമ്മളെ നശിപ്പിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് ഭാഗ്യമുള്ളവരാണ് നമ്മൾ. കാരണം ദൈവത്തെ വഹിക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ദൈവത്തിനോട് വേർതിരിക്കപ്പെട്ട നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നേരത്തെ പറഞ്ഞതുപോലെ പരിപൂർണമായി നിത്യരാജ്യം ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അനശ്വരമായ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയതുപോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തെ അറിഞ്ഞ് അവനെ അനുധാനം ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയിൽ ഒരു ശക്തിയും പിടിച്ചുകൊണ്ട് പോകാതെ വണ്ണം തമ്പുരാന്റെ സംരക്ഷണം നമുക്കുണ്ടാകും. അവിടെ നമുക്ക് നിത്യജീവൻ ലഭിക്കും. അങ്ങനെ വേർതിരിക്കപ്പെട്ടവരായി ഈ നമുക്ക് മാറ്റപ്പെടാനായിട്ട് കഴിയും. ഈ ഹൂദോസത്തെ പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിച്ച് ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ഈ ഒരു ചിന്ത കൂടുതൽ ആത്മീയ ഉണർവിലേക്ക് വിശുദ്ധിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നമ്മളെ നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ഉപസ്തരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരെ, ബഹുമാനപ്പെട്ട രാജേഷൻ, നിങ്ങളുടെ ശ്രദ്ധേയമായ ഒരു വേദ വിഷയം വളരെ ഭംഗിയായും നന്നായി പഠിച്ചും ഗ്രഹിച്ചും കേൾവിക്കാരുടെ ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു വലിയ ആശയവിനിമയം പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ നടത്തി. അതിൽ പ്രത്യേകമായിട്ട് അച്ഛനെ അഭിനന്ദിക്കുന്നു. എന്റെ മനസ്സിലൂടെ കടന്നുപോയ 1-2 ചെറിയ ചിന്തകൾ ഇതിനോട് കൂട്ടിച്ചേർക്കുവാൻ ഇഷ്ടപ്പെടട്ടെ. ഹൂദോശീത്തോ പെരുന്നാളും ഹൂദോശീത്തോ പെരുന്നാളും എല്ലാ വർഷവും വൈദികനിലാണ് നമ്മളിത് കേൾക്കുന്നത്. തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ അച്ഛൻ ഒരു ഞായറാഴ്ച പറയും, ഇന്ന് ഹൂദോശീത്തോ ഞായറ. അപ്പൊ പിറ്റേ ആഴ്ച നമ്മൾ തീരുമാനിക്കും അടുത്ത ആഴ്ച ഹൂദോശീത്തോ ഞായറ. വർഷങ്ങളായിട്ട് ഈ പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് രണ്ടിന്റെ അർത്ഥവും ചിലപ്പോഴൊക്കെ തിരിഞ്ഞു പോകും. എനിക്കും തിരിഞ്ഞു പോയിട്ടുണ്ട്, പ്രതിഷ്ഠയാണോ ശുദ്ധീകരണമാണോ ആദ്യം വരുന്നതെന്നൊക്കെ. പക്ഷെ വൈദികൻ അതിനുശേഷം അതിനെ കുറിച്ചൊരു തിട്ടം എനിക്കില്ലെങ്കിൽ ഞാൻ പോകുന്ന പള്ളിക്കാരുടെ അവരുടെ തിട്ടം കൂടെ മാറ്റിപ്പെടുമെന്ന് പേടിച്ചത് പഠിച്ചു വെക്കാനിടയായി. പക്ഷെ ഒരു ക്രിസ്മസ് വരുമ്പം നമ്മള് ഭൗതികമായ ഒത്തിരി ഒരുക്കങ്ങൾ നടത്തും. കർത്താവിന്റെ ജനനം, ഈസ്റ്ററും ആഘോഷിക്കാൻ 50 ദിവസത്തെ ഒരു നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിൽ നമ്മൾ ആചരിക്കും. ഇടയ്ക്കിടയ്ക്കുള്ള നോമ്പുകളൊക്കെ അത്ര വലിയ താല്പര്യമൊന്നും നമുക്കൊക്കെ തിരക്കിന്റെ ഇടയ്ക്ക് ഇല്ലെങ്കിലും അതിനൊക്കെ ചില ചേർത്ത് വെക്കലുള്ളത് കൊണ്ട് നമ്മൾ അതിനുവേണ്ടി അറിയാതെങ്കിലും ഒന്നൊരുങ്ങും. ഹാലോവിൻ കഴിഞ്ഞു, ഓൾ സെയിൻസ് ഡേയും കഴിഞ്ഞു. ഹാലോവിൻ ഒക്ടോബർ 31 ഏകദേശം 3 ബില്യൺ പണം അമേരിക്കയിൽ പല രൂപത്തിൽ വിനിമയത്തിലൂടെ പല രീതിയിൽ അവർ പല കച്ചവടക്കാരെ സമ്പാദിച്ചു. ക്രിസ്മസിലേക്ക് എത്തുമ്പോൾ അത് 6 ബില്യൺ, മില്യൺ എന്നാ പറഞ്ഞെങ്കിൽ തെറ്റാണ്, ബില്യൺ, അത്രയും രൂപ ക്രിസ്മസിനും ക്രയവിക്രയം നടത്തും, ട്രാൻസാക്ഷൻ നടക്കും. പക്ഷെ ഹൂദോ ശിശോയ്ക്കും ഇങ്ങനെ ഒരു ക്രയവിക്രയത്തിന്റെ ആവശ്യമില്ല. ആകെ 2 അനൗൺസ്മെന്റിൽ ഇതങ്ങ് നിൽക്കുക. പക്ഷെ പ്രിയപ്പെട്ട അച്ഛൻ, വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷത്തിലെ ചെറുതല്ല ശ്രേഷ്ഠമായ ഒരു വാക്ക് 10:22 വാക്യങ്ങളിൽ അച്ഛൻ തന്നെ ആമുഖം പറഞ്ഞു. ആ വാക്യ ആദ്യത്തെ വാക്യത്തിലൊരു പ്രതിഷ്ഠയുണ്ട്, ബാക്കി ഉള്ള വാക്യങ്ങളിൽ ഏറെ ഒന്നും ശ്രദ്ധിക്കാനില്ലെങ്കിലും അച്ഛൻ നമ്മുടെ ശ്രദ്ധയെ കൃത്യമായിട്ട് പിടിച്ചു നിർത്തക്ക രീതിയിൽ 3 വിഷയങ്ങൾ അവതരിപ്പിച്ചു. 1, കർത്താവിനെ നിശബ്ദമായി ശ്രദ്ധിക്കുക. 2, അവനെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവൻ നമ്മളെ അറിയുവാനുള്ളൊരു മുഖാന്തരം ഉണ്ടാക്കുക. 3, അങ്ങനെയുള്ളവർ നിശ്ചയമായും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യും, ക്രിസ്തുവിനെ അനുഗമിക്കും, അതിലൂടെ നിത്യജീവന അവകാശിയായി തീരുകയും ചെയ്യും. ഈ 3 വിഷയവും ശ്രേഷ്ഠമായിരുന്നു. ഒരു കാര്യം ആ വാക്യങ്ങളോട് ചേർത്ത് ഓരോ കാര്യം മാത്രം പറയാനുള്ളത്, ദൈവത്തെ കേൾക്കുക, ടു ലിസൺ ഗോഡ് എന്നൊരു അർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് ഒരു വാക്യവും പറഞ്ഞു, മിണ്ടാതെ ഇരുന്ന് ദൈവത്തെ അറിയുക. നമുക്കത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബാഹ്യമായ ലോകത്തോടുള്ള കണക്ഷൻ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് സെൻസ് ഓർഗനെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്. അറിവിന്റെ വാതായനമാണ് നമ്മുടെ ഇന്ദ്രിയം. ആ ഇന്ദ്രിയങ്ങളെ അടച്ചു വെച്ചിട്ട് അകത്തെ ഇന്ദ്രിയത്തെ ദൈവത്തിന് കൊടുക്കാൻ അതിനുവേണ്ടി ദൈവം നൽകിയ സ്ഥലമാണ് ദേവാലയം. അതിനുവേണ്ടി ദൈവം നൽകിയ 7 സമയങ്ങളാണ് പ്രാർത്ഥന. 7 പ്രാവശ്യം പറ്റിയില്ലെങ്കിലും 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ നടത്തി സായുജ്യം അടയുന്നവരുണ്ട്. ഞാനും അതിനകത്തൊക്കെ ഉൾപ്പെടും. ചിലപ്പോൾ 2 പോലും ചില സമയങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ 2-3 വിഷയങ്ങളിലും അച്ഛന് ഓർമ്മപ്പെടുത്തിയത്, ക്രിസ്തു നമ്മളെ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് ഒരുപാട് സിനിമാ നടന്മാരെ അറിയാം. ചിലപ്പോഴൊക്കെ നമ്മൾ നാട്ടിൽ ചെന്ന് പറയും, ഇന്ന് ഞാനും മോഹൻലാലും കൂടെ ആയിരുന്നു നാട്ടിലോട്ട് വന്നത്, പറച്ചിൽ കേട്ടാ തോന്നു, ഒരാഴ്ചയായിട്ട് ഇവിടെ താമസിച്ചിട്ട് വന്നെയാണ്. പക്ഷെ അവിടെ ഇരുന്നപ്പം പുള്ളി ഇങ്ങോട്ടൊന്ന് നോക്കി, നമ്മളും അങ്ങോട്ടൊന്ന് നോക്കി. ഈ നോട്ടമേ യഥാർത്ഥത്തിൽ പള്ളി ചെല്ലുമ്പോഴും നടക്കുന്നുള്ളത് എന്റെ വിചാരം. നമ്മൾ വെറുതെ പറയുന്നു, ഞാൻ ഇതിന്റെ അംഗമാണ് അതുകൊണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൊച്ചു കഥ എന്റെ മനസ്സിൽ വന്നത്, പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു അവിശ്വാസിയും വിശ്വാസിയും പള്ളി പോയി തിരികെ വന്നപ്പോൾ ഒരു സാധാരണ ഒരു യാത്രക്കാരൻ, ഒരു ട്രാവലോഗ് എഴുതുന്നൊരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? അപ്പൊ അവിശ്വാസി പറഞ്ഞു, ഞാനൊരു 3-4 പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പൊ പുച്ഛം തോന്നി കേട്ടപ്പോ തന്നെ. കാര്യം നമ്മളാരെങ്കിലും 3-4 പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ തിരിച്ചു പറയും, അപ്പൊ നീ 1 എണ്ണം പോലും പൂർണ്ണമായി ആരാധനയെ സംബന്ധിച്ച് കാണത്തില്ല. നമസ്കാരത്തിന് ഒരിടത്തും പഴയ നിയമം വായിക്കുമ്പോൾ ഒരു പള്ളിയിലും, സുബ്ദം വായിക്കുമ്പോൾ അടുത്ത പള്ളിയിലും, പ്രസംഗം കേൾക്കുമ്പോൾ അടുത്ത പള്ളിയിലും, ആശീർവാദത്തിന് അടുത്ത പള്ളിയിൽ ചെന്നാൽ നമ്മൾ നിശ്ചയമായിട്ട് അവരെ പൂജിക്കും. പക്ഷെ 2-ാമത്തവൻ പറഞ്ഞു, ഞാൻ പോയി എന്റെ പള്ളിയിൽ തന്നെയാ പോയത്, നല്ലൊരു ഉണ്ടായിരുന്നു, എന്റെ സ്ഥലത്തൊരുത്തം കയറി നിന്നായിരുന്നു, പക്ഷെ ഞാൻ അവനെ നോട്ടക്കിയപ്പോൾ അങ്ങോട്ട് മാറി നിന്നു. പിന്നെ എന്റെ മുമ്പിൽ ഇതുവരെ വരാത്ത കുറച്ചുപേരെയൊക്കെ ഞാൻ കണ്ടു, ഇന്ന് വേറൊരു അച്ഛനായിരുന്നു. പ്രസംഗം അത്ര ഗംഭീരമൊന്നും അല്ലെങ്കിലും എന്തൊക്കെയോ അച്ഛൻ പറഞ്ഞു, കുറച്ച് സമയം പോയി, പക്ഷെ ആരാണ്ടെയൊക്കെ ആക്കിയതാണ് എനിക്ക് തോന്നി. പിന്നെ തീർന്നപ്പോഴത്തേക്ക് ഒരു ഏകദേശം 3/4 മണിക്കൂർ പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയും കൂടെ മൊത്തം പറഞ്ഞത് വനത്തിന്റെ കാര്യമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ടിട്ട് രണ്ടുപേരുടെയും മുഖത്തു നിന്ന് ഈ യാത്രികൻ എടുത്ത ഒരു ആശയം, മനോഭാവം, ഈ ആദ്യം സന്തോഷത്തോടെ പറഞ്ഞ മനുഷ്യന്റെ മനസ്സിൽ പറയുമ്പോഴും സന്തോഷമാണ്. ഞാൻ ഒത്തിരി പള്ളിയിൽ പോയി, ഒത്തിരി പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ വന്നു. പക്ഷേ ഒരു പള്ളിയിൽ പൂർണ്ണമായി പോയി, പൂർണ്ണമായി ആരാധനയെ സംബന്ധിച്ച് സ്വന്തം ജനത്തോട് തന്നെ നിന്ന് സ്വന്തം ഇടവകക്കാരോട് കൂടെ നിന്ന് മനുഷ്യന്റെ മനസ്സ് മൊത്തം എന്തോ ഉള്ള അങ്കലാപ്പും ആവലാതി തൃപ്തനല്ല. അപ്പൊ ഇതിൽ നിന്ന് യാത്രികൻ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്, അവിശ്വാസി ചെന്ന് കണ്ടതെല്ലാം പള്ളിയുടെ പേരോ അവിടുത്തെ അച്ഛനെയോ കമ്പനിക്കാരെയോ ഇടവകാംഗങ്ങളെയോ ഒന്നും അല്ല കണ്ടത്, ദൈവത്തെ മാത്രം കണ്ടിട്ട് അദ്ദേഹം ഓരോ സ്ഥലത്ത് പോയി അവിടെ ദൈവമുണ്ട് ആ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ നടന്ന് അടുത്ത പള്ളിയിൽ ചെന്നപ്പോഴും പറഞ്ഞു, അവിടെ ദൈവത്തോട് ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്തി. പക്ഷെ രണ്ടാമത്തെ മനുഷ്യൻ വിശ്വാസി എങ്ങനെയാ പോയെ, സ്വന്തം പള്ളിയിലാ നിന്നതെങ്കിലും ഒരു കാര്യത്തിൽ പോലും തൃപ്തിയോടുകൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലേത് വിഭാഗത്തിൽ പെടുമെന്ന് ചോദിച്ചാൽ, ഞാൻ രണ്ടാമത്തേതിൽ പെടുന്ന ആളാന്ന് ഞാൻ അങ്ങ് കുറ്റസമ്മതം നടത്തുക. അത് നമുക്ക് ആരാധനാലയത്തിൽ ചെന്നിട്ട് തിരികെ വരുമ്പോൾ നമുക്ക് ഈ പ്രതിഷ്ഠയും നടക്കുന്നില്ല, ശുദ്ധീകരണവും നടക്കുന്നില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് തൃപ്തി വന്നായിരുന്നോ, കമ്മിറ്റിക്കാരെല്ലാം ഉണ്ടായിരുന്നോ, ആ അനൗൺസ്മെന്റിൽ എന്റെ ബർത്ത്ഡേ അവർ തിരുത്തി പറഞ്ഞു, പിന്നെ എന്റെ വീട്ടുപേര് പറഞ്ഞപ്പോൾ മനഃപൂർവ്വം തെറ്റിച്ചു, പിന്നെ ആസോലി കൊടുക്കാത്തവനൊക്കെ അഞ്ഞളിഞ്ഞ് ഫ്രണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ വരുമ്പോൾ നമ്മുടെ ശുദ്ധീകരണം നമ്മൾ തന്നെ കലകിക്കളയുക, നമ്മുടെ പ്രതിഷ്ഠ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നാൽ ഈ പ്രിയപ്പെട്ട രാജേഷച്ചൻ പറഞ്ഞ മൂന്ന് കാര്യത്തിലൂടെ ക്രിസ്തു എന്നെ അറിയുന്നുണ്ടോ, ആദമിനെ ഹോവയ്ക്കും ദൈവത്തിന് അറിയാമായിരുന്നു, അതുകൊണ്ട് വൈ വെയിൽ അറിയപ്പോൾ വന്നിട്ട് ആദമേ ആദമേ നീ എവിടെയെന്ന് ചോദിച്ചത്. പക്ഷെ ഒത്തിരി പേരുടെ പേര് പറഞ്ഞു, മോശയും യോശുവായും സക്കായും, സക്കായി ഒളിച്ചിരുന്ന കർത്താവിനെ കാണാൻ നോക്കിയപ്പോഴും സക്കിയാസ് കം ഡൗൺ നേരിട്ട് പറഞ്ഞു, നമ്മളുടെ അടുത്തും കർത്താവ് ഇതുപോലെ ഉത്തരവാദിത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, മിടുക്കരായ ജനങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പം ചെയ്യുന്നൊരു ഉപായമുണ്ട്, സെമിനാരിയുടെ അധ്യാപകർ എപ്പോഴും ചോദ്യം ചോദിക്കും. ഇപ്പൊ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന എല്ലാം അവരുടെ ധാരണ ബുദ്ധിജീവികളാണ്, ഞാൻ ഇരുന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിൽ പെടുത്തുമില്ല. ഈ രണ്ടാമതൊക്കെ ഇരുന്നത് അത്യാവശ്യം പഠിക്കണം, പിന്നെ ആരുടെ കുറ്റമൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ജീവിക്കണം, രണ്ടും മൂന്നും വരി. പിന്നെ പുറകിലോട്ട് വരുന്ന വരി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു കമന്റ് ഒക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നി. ഒന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കമന്റ് ഞാനും പാസ്സാക്കി കാണും. പക്ഷേ ഈ ബുദ്ധിജീവികളുടെ അടുത്ത് ചോദ്യം ചോദിക്കും, ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും ഉത്തരം പറയുന്ന ബുദ്ധിജീവികളാണ്. അപ്പൊ ഈ ബുദ്ധിജീവി അതിലും വലിയ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി ഉത്തരം അറിഞ്ഞുകൂടാത്ത വിഷയം വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, നേരെ പടിഞ്ഞാറോട്ടങ്ങ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്നോടല്ല ചോദിച്ചാൽ നിന്നോടാ, നീ ഉത്തരം പറഞ്ഞോളാം. ഇത് അമാനുഷികമായ ബുദ്ധിയാണ്. അപ്പൊ ഇതുപോലെ നമ്മളും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെടുമെങ്കിൽ നമ്മളോടാ ദൈവം ഇതെല്ലാം ചോദിക്കുന്നത്. ഈ ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി പറയരുത് മനഃപൂർവ്വം എന്നെ അച്ഛൻ പറഞ്ഞതാ എന്ന് തോന്നിയെങ്കിൽ അതാ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ വിജയം. നമ്മളൊരു പ്രസംഗം മൂലം ഒന്ന് കരയാൻ പറ്റിയെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ വിജയം. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയെങ്കിൽ ആ പ്രസംഗത്തിലൂടെ ദൈവം നമ്മളെ ചിന്തിപ്പിച്ചു. അത് രാജേഷത്തിനായിക്കോട്ടെ, വി സി വർഗീസച്ചനായിക്കോട്ടെ, മാമനച്ചനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് വൈദികരോ പ്രഭാഷകരോ ഒക്കെ ആയിക്കോട്ടെ, ദൈവം ആ വ്യക്തിയിലൂടെ സംസാരിച്ചു എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അവിടെയാണ് ശുദ്ധീകരണവും പ്രതിഷ്ഠയും നടക്കുന്നത്. അപ്പൊ അതിലേക്ക് പ്രിയപ്പെട്ട അച്ഛന്റെ ഉദ്യമം ശക്തമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ അനുഗ്രഹീതമായ പ്രസംഗം സന്ദേശം നമുക്കൊക്കെ ഹൃദയത്തിൽ പുതിയ മാറ്റങ്ങളും ശുദ്ധീകരണങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടാക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയാണ് അടുത്തത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേര് പാട്ട് നാല് ലൈൻ പാടി പേരുകൾ വായിച്ച് നമുക്ക് കർത്താവേ വല്ലതിൽ നിന്നൊഴിയണം എന്നുള്ള ആ ഭാഗം മുതലുള്ള ഗീതം ചെയ്യുമ്പോൾ
കർത്താവേ മാലിനതയിൽ നിന്നൊഴിയുന്നതു നീ ലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാലജിത്തം നൽകണമേ കപവികാരമായി
പ്രാർത്ഥനയിൽ ആദ്യം തയ്യാറാക്കേണ്ടത് നമ്മുടെ ബന്ധപ്പെട്ട കോശി പി വിപക്ഷാച്ചന എല്ലാവർക്കൊക്കെ പരിചയം ഉണ്ടാകും. ഈ അമേരിക്കയിൽ ആദ്യകാലങ്ങളിൽ വന്ന് പല സ്ഥലങ്ങളിലും പള്ളി സ്ഥാപിച്ച് വിശുദ്ധ കുർബാന ആരംഭിച്ച ഒരു വൈദികനാണ് ന്യൂ ഓർലൻസിലുള്ള ഭഗവാനോട് കോശി പി ജോണച്ചൻ. അദ്ദേഹം കുറെ നാളായിട്ട് ക്യാൻസർ രോഗബാധിതനായിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സന്നിധിയിലേക്ക് പ്രിയ അച്ഛൻ യാത്രയായി. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പിതാവാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് ക്ലേശം അനുഭവിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ ഒന്നിച്ചു കൂട്ടുവാനും പല പള്ളികളിൽ പള്ളികൾ ആരംഭിക്കാനും ഒക്കെ അച്ഛൻ കാണിച്ച താല്പര്യവും സഭയോട് കാണിച്ച ആ ഒരു കൂറും തീർച്ചയായിട്ടും ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കത്തില്ല. പ്രിയ അച്ഛനെ വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുന്നു. അച്ഛന്റെ ആത്മാവിന് നിശ്ചിച്ചാതിൽ എഴുപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ പേരുകൾ വായിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. സർജറി കഴിഞ്ഞ മോളി ജോൺ, അതുപോലെ തന്നെ റെജി തോമസ്, മഞ്ജു, ഇവ ജോർജ്, ഐസക് ലൂക്കോസ്, പി ഐ ജോർജ്, കൂരു തോമസ്, മോൻസി, സാജൻ, ഡേവിഡ്, ബാലകൃഷ്ണൻ, അലക്സാണ്ടർ മാത്യു, എലിക്കുട്ടി ജോൺ, റേച്ചൽ സ്ക്രിയ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, ബാബു, ജേക്കബ് ചെറിയാൻ, മിനു ജോർജ്, മേരി മാത്യു, സുമ സണ്ണി, മേരി ജെമിനി, നിക്കൽ, അന്നമ്മ ജോർജ്, എ വി ജോർജ്, ബേബിക്കുട്ടി, അമ്മണിക്കുട്ടി, വിനീത്, ജീന, സി വൈ മാത്യു, കെ സി വർഗീസ്, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർക്കി, രാജു അബ്രഹാം, ജൊഹാന, ജോൺ ജോർജ്, സംഗം ആൻഡ്രൂസ്, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, മോളി, രാജു ഡാനിയൽ, നോഹ, അരുൺ ഡാനിയൽ, ആലിസ് ജോസഫ്, ജോയി, ബിൻസു ഉമ്മൻ, റഹാൻ വർഗീസ്, ജോർജ്, ജോൺ, മോളി താമരമേനിൽ, സോജൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ സമയത്ത് ദൈവസം ഇങ്ങനെ ഓർത്ത് അവരുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു.
ക്രിസ്തുയേശുവിനെ ഞങ്ങളെ അളവുകൂടെ ആശ്രയിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഇപ്പൊ ആ സമയത്തിന്റെ അവസരത്തിനാണ് നിന്നെ സ്തുതിക്കുന്നു. എന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് തിരുവിൻപിൽ ഒന്നിച്ചുകൂടി അവിടുത്തെ വചനത്തിൽ നിന്നും ശ്രവിക്കുന്നതിനും ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ആവലാതികളും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും മറ്റുള്ളവരെ വിഷമങ്ങളിലെ പേരുകൾ പറഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനും ആർക്കു വേണ്ടി അഭയയാചന നടത്തുന്നതിനും തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, അവിടുന്ന് തന്നെ നിങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. വചനത്തിൽ നിന്നും കേട്ടതുപോലെ ഞങ്ങളെ തന്നെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ വിശുദ്ധ മാമോദിസയിലെ ഞങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്തുവെങ്കിലും പിന്നെയും വീണുപോകുന്ന ഞങ്ങളെ റീഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ സഹായിക്കണമേ. ആ പ്രതീക്ഷ കൊണ്ട് കർത്താവേ, ലൗകികമായ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമൊക്കെ അകന്നിരിക്കാനും വേണ്ടാത്തത് നോക്കുവാനും വേണ്ടാത്തത് കേൾക്കുവാനും വേണ്ടാത്തത് കാണുവാനും ചിന്തിക്കുവാനുള്ള അവസരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, മുളിവാതന്നെ നോക്കാൻ എന്റെ കണ്ണുകളെ കാത്തിട്ടണേ എന്ന് പാട്ടുകാരൻ പറയുന്ന പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും ഒക്കെ അവിടുന്ന് തന്നെ നിയന്ത്രിച്ച് ഞങ്ങളെ അവിടുത്തെ തിരുവനന്തപുരത്ത് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള നല്ല അവസരങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ലല്ലോ ഞങ്ങൾ. വീണു പോകുന്നല്ലോ കർത്താവേ. അവിടുന്ന് കൈതാങ്ങി എഴുന്നേൽപ്പിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിലെ കർത്താവേയും, ഞങ്ങളുടെ ചുറ്റുമുള്ള ഓളങ്ങളാൽ ഞങ്ങൾ താഴ്ത്തപ്പെടുന്നു. പത്രോസ് നിന്ന പോലെ അവിടുന്ന് കൈനീട്ടി ഞങ്ങളെ എടുത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്നും അവരെ ശുശ്രൂഷിക്കുന്ന കരങ്ങളോടുകൂടിയും അവിടെ നിന്ന് വർദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിഷമത്തിലായിട്ട് ഓർക്കുന്നു കർത്താവേ. മൃത്യുകൾ കൂടി കടന്നുപോയിരിക്കുന്നവരെ ഓർക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവേ ബഹുമാനപ്പെട്ട കൊച്ചി പി ജോണച്ചനെയും കുടുംബത്തെയും ഓർക്കുന്നു. അപ്പോഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവയിൽ നിന്നും കടന്നുപോയ മോൻസിയെ ഓർക്കുന്നു. കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവേ വിവിധ സ്ഥലങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും ഇരുന്ന് ആവശ്യങ്ങളും കണ്ണീരും ആവലാതികളുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അവിടുന്ന് തിരുവൻപാ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ നടത്തുന്ന ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസരായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥന കൂട്ടത്തെ ഓർക്കുന്നു. ഇവയെ നയിക്കുന്നവരെ ഓർക്കുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ ഓർക്കുന്നു. കൂടിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെറുതും മലവായ എല്ലാ ആവശ്യങ്ങളും അടുത്ത തിരുവനന്ത സമർപ്പിക്കുന്ന കർത്താവേ. ആവശ്യിക്കുന്നതെല്ലാം രാവിന്റെയും പുത്രന്റെയും വെച്ചാൽ നാമത്തിൽ അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് ഉത്തരവുകൾ മാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരായുടെ സംബന്ധ ആവാസവും നാം എല്ലാവരോടുകൂടിയും പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നിവന്നേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ.
ായ ശുശ്രൂഷയിൽ പങ്കേറുന്ന എല്ലാവരുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രതിസാന്നിധ്യം കൊണ്ട് നിറച്ച വന്നി മാമനച്ചൻ, പ്രിയ ഇസക്കച്ചൻ, ജീവറീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളെ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനായിരിക്കും പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച മോഹനുകൾ എല്ലാവരും ഉള്ള സ്നേഹം ഒരിക്കൽ കൂടെ ഇരിക്കുന്നു. തിരുവനന്തപുരം അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.